ഞങ്ങളുടെ കർത്താവേശ്വരത്തിനുള്ള അത്ഭുതകാര്യങ്ങളെ കാണുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയകണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ബാധിക്കുമോ? വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 11:27-36 വരെ. ഇത് പറയുമ്പോൾ പുരുഷാരത്തിൽ ഒരു സ്ത്രീ ഉച്ചത്തിൽ അവനോട്, നിന്നെ ചുമന്ന ഉദരവും നീ കുടിച്ച മുലയും ഭാഗ്യമുള്ളവാ എന്ന് പറഞ്ഞു. അതിന് അവൻ, അല്ല, ദൈവത്തിന്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവർ അത്രേ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. പുരുഷാരൻ തിങ്ങിക്കൂടിയപ്പോൾ അവൻ പറഞ്ഞു തുടങ്ങിയത്, ഈ തലമുറ ദോഷമുള്ള തലമുറയാവുന്നു, അത് അടയാളം അന്വേഷിക്കുന്നു. യോനയുടെ അടയാളമല്ലാതെ അതിനൊരു അടയാളവും കൊടുക്കുകയില്ല. യോന നിനിവേക്കാർക്ക് അടയാളമായതുപോലെ മനുഷ്യപുത്രൻ ഈ തലമുറയ്ക്കുമാകും. തെക്കേ രാജ്ഞി ന്യായവിധിയിൽ ഈ തലമുറയിലെ ആളുകളോട് ഒന്നിച്ച് ഉയർത്തെഴുന്നേറ്റ് അവരെ കുറ്റം വിധിക്കും. അവൾ ശലോമോന്റെ ജ്ഞാനം കേൾപ്പാൻ ഭൂമിയുടെ അറുതികൾ നിന്ന് വരുന്നുവല്ലോ. ഇവിടെ ഇതാ ശലോമോനിലും വലിയവൻ നിനിവേക്കാർ ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ചെഴുന്നേറ്റ് അവനെ കുറ്റം വിധിക്കും. അവർ യോനയുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടുവല്ലോ. ഇവിടെ ഇതാ യോനയിലും വലിയവൻ വിളക്ക് കൊളുത്തിയിട്ട് ആരും നിലവറയിലോ പറയും കീഴിലോ വെക്കാതെ അകത്ത് വരുന്നവർ വെളിച്ചം കാണേണ്ടേ എന്നെ തണ്ടിന്മേലത്രേ വെക്കുന്നത്. ശരീരത്തിന്റെ വിളക്ക് കണ്ണാവുന്നു, കണ്ണ് ചുവള്ളതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിതമായിരിക്കും. ദോഷാകിലോ ശരീരവും ഇരുട്ടുള്ളത് തന്നെ. ആകെയാൽ നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിപ്പാൻ നോക്കുക. നിന്റെ ശരീരം അന്ധകാരമുള്ള അംശമൊട്ടുമില്ലാതെ മുഴുവനും പ്രകാശമായിരുന്നാൽ വിളക്ക് തിളക്കം കൊണ്ട് നിന്നെ പ്രകാശിപ്പിക്കും പോലെ അശേഷം പ്രകാശിതമായിരിക്കും. പറിക്കുമോർ? പുറപ്പാട് പുസ്തകം 23:1-9 വരെ. പുറപ്പാട് പുസ്തകം 23:1-9 വരെ. വ്യാജവർത്തമാനം പരത്തരുത്. കള്ളസാക്ഷിയായിരിക്കാൻ ദുഷ്ടനോടുകൂടെ ചേരരുത്. ബഹുജനത്തെ അനുസരിച്ച് ദോഷം ചെയ്യരുത്. ന്യായം മറിച്ചു കളവാൻ ബഹുജനപക്ഷം ചേർന്ന് വ്യവഹാരത്തിൽ സാക്ഷ്യം പറയരുത്. ദരിദ്രന്റെ വ്യവഹാരത്തിൽ അവനോട് പക്ഷം കാണിക്കരുത്. നിന്റെ ശത്രുവിന്റെ കാളയോ കഴുതയോ വഴിതെറ്റിയതായി കണ്ടാൽ അതിനെ അവന്റെ അടുക്കൽ തിരികെ കൊണ്ടുപോകണം. നിന്നെ ദേശിക്കുന്നവന്റെ കഴുത ചുമടിൻ കീഴേ കിടക്കുന്നത് കണ്ടാൽ അവനെ വിചാരിച്ച് അതിനെ അഴിച്ചു വിടുവാൻ മടിച്ചാലും അഴിച്ചു വിടുവാൻ അവന് സഹായം ചെയ്യണം. നിങ്ങളുടെ ഇടയിലുള്ള ദരിദ്രന്റെ വ്യവഹാരത്തിൽ അവന്റെ ന്യായം മറിച്ചു കളയരുത്. കള്ളക്കാരും വിട്ടാകുന്നിരിക്കുക. കുറ്റമില്ലാത്തവനെ നീതിമാനെയും കൊല്ലരുത്. ഞാൻ ദുഷ്ടനെ നീതീകരിക്കയില്ലല്ലോ. സമ്മാനം കാഴ്ചയുള്ളവരെ കുരുടാക്കുകയും നീതിമാന്മാരുടെ വാക്കുകളെ മറിച്ചു കളയുകയും ചെയ്യുന്നതുകൊണ്ട് നീ സമ്മാനം വാങ്ങരുത്. പരദേശിയെ ഉപദ്രവിക്കരുത്. നിങ്ങൾ മിസ്രയീം ദേശത്ത് പരദേശികളായിരുന്നതുകൊണ്ട് പരദേശിയുടെ അനുഭവം അറിയുന്നുവല്ലോ. ബാധിക്കുമോ? ഇശയപ്രവാചകന്റെ പുസ്തകം 41:17 വരെ. ഇശയ 41:17-26. എളിയവരും ദരിദ്രന്മാരുമായവർ വെള്ളം തിരിഞ്ഞു നടക്കുന്നു. ഒട്ടും കിട്ടായികയാൽ അവരുടെ നാവ് ദാഹം കൊണ്ട് വരണ്ടു പോകുന്നു. യഹോവയായി ഞാൻ അവർക്ക് ഉത്തരമല്ലും ഇസ്രയേലിന്റെ ദൈവമായി ഞാൻ അവരെ കൈവിടുകയില്ല. ഞാൻ പാഴ്മലകളിൽ നദികളെയും താഴ്വരകളുടെ നടുവിൽ ഉറവുകളെയും തുറക്കും. മരുഭൂമിയെ ഞാൻ നീർപ്പൊയ്യുകയും വരണ്ട നിലത്തെ നീരുറവുകളുമാക്കും. ഞാൻ മരുഭൂമിയിൽ ദേവദാരു, ഖദിരമരം, കൊഴുന്ത്, ഒലിവൃക്ഷം എന്നിവ നടും. ഞാൻ നിർജ്ജന പ്രദേശത്ത് സരളവൃക്ഷവും പൈൻമരവും പുന്നമരവും വെച്ച് പിടിപ്പിക്കും. യഹോവയുടെ കൈ അത് ചെയ്തുവെന്നും ഇസ്രയേലിന്റെ പരിശുദ്ധൻ അത് സൃഷ്ടിച്ചുവെന്നും അവരെല്ലാവരും കണ്ടറിഞ്ഞ് വിചാരിച്ച് ഗ്രഹിക്കേണ്ടതിന് തന്നെ. നിങ്ങളുടെ വ്യവഹാരം കൊണ്ടുവരുവീന്ന് യഹോവ കൽപ്പിക്കുന്നു. നിങ്ങളുടെ ന്യായങ്ങളെ കാണിപ്പീനെന്ന് യാക്കോബിന്റെ രാജാവ് കൽപ്പിക്കുന്നു. സംഭവിക്കാനുള്ളത് അവൻ കാണിച്ച് നമ്മോട് പ്രസ്താവിക്കട്ടെ. നാം വിചാരിച്ച് അതിന്റെ അവസാനം അറിയേണ്ടതിന് ആദ്യ കാര്യങ്ങൾ ഇന്നിന്നവയെന്ന് അവർ പ്രസ്താവിക്കട്ടെ. അല്ലെങ്കിൽ സംഭവിക്കാനുള്ള നമ്മെ കേൾപ്പിക്കട്ടെ. നിങ്ങൾ ദേവന്മാരെന്നു ഞങ്ങൾ അറിയേണ്ടതിന് മേലാൽ വരുവാനുള്ളത് പ്രസ്താവിപ്പീൻ. ഞങ്ങൾ കണ്ടു വിസ്മയിക്കേണ്ടതിന് നന്മയെങ്കിലും തിന്മയെങ്കിലും പ്രവർത്തിപ്പീൻ. നിങ്ങൾ ഇല്ലായ്മയും നിങ്ങളുടെ പ്രവൃത്തി നാസ്തിയുമാവുന്നു. നിങ്ങളെ വരിക്കുന്നവൻ കുസിതനത്രേ. ഞാൻ ഒരുത്തനെ അവിടെ എഴുന്നേൽപ്പിച്ചു, അവൻ വന്നിരിക്കുന്നു, സൂര്യോദയത്തിൽ നിന്ന് അവനെ എഴുന്നേൽപ്പിച്ചു. അവൻ എന്റെ നാമത്തെ ആരാധിക്കും. അവൻ വന്ന് ചെളിയെ പോലെയും കുശവൻ കളിമണ്ണ് ചവിട്ടുന്നത് പോലെയും ദേശാധിപതികളെ ചവിട്ടും. ഞങ്ങൾ അറിയേണ്ടതിന് ആദ്യം മുതലും അവൻ നീതിമാനെന്ന് ഞങ്ങൾ പറയേണ്ടതിന് പണ്ടേയും ആർ പ്രസ്താവിച്ചിട്ടുള്ളൂ? പ്രസ്താവിപ്പാനോ കാണിച്ചു തരുവാനോ നിങ്ങളുടെ വാക്ക് കേൾപ്പാനോ ആരുമില്ല. ബാധിക്കുമോ സെഫന്യാവിന്റെ പുസ്തകം 1:11-2:4. സെഫന്യ 1:11-2:4. മക്തേഷ് നിവാസികളെ മുറിയിടുകയും വ്യാപാരി ജനമൊക്കെ നശിച്ചു പോയല്ലോ. സകല ദൈവ്യവാഹകന്മാരിൽ ഛേദിക്കപ്പെട്ടിരിക്കുന്നു. ആ കാലത്ത് ഞാൻ എരിശിലേമിനെ വിളക്ക് കത്തിച്ചിട്ട് ശോധന കഴിക്കുകയും മട്ടിന്മേൽ ഉറച്ചു കിടന്നു. യഹോവ ഗുണമോ ദോഷമോ ചെയ്യലെന്ന് ഹൃദയത്തിൽ പറയുന്ന പുരുഷന്മാരെ സന്ദർശിക്കുകയും ചെയ്യും. അങ്ങനെ അവരുടെ സമ്പത്ത് കവർച്ചയും അവരുടെ വീടുകൾ ശൂന്യവുമായി തീരും. അവർ വീട് പണിയും പാർക്കയില്ലതാനും അവർ മുന്തിരിത്തോട്ടം ഉണ്ടാക്കും വീഞ്ഞുകുടിച്ചയില്ലതാനും. യഹോവയുടെ മഹാദിവസം അടുത്തിരിക്കുന്നു. അത് അടുത്ത് അത്യന്തം ബന്ധപ്പെട്ടു വരുന്നു. യഹോവയുടെ ദിവസം വീരനവിടെ കഠിനമായി നിലവിളിക്കുന്നു. ആ ദിവസം ക്രോധ ദിവസവും കഷ്ടവും സങ്കടവും ഉള്ള ദിവസം, ശൂന്യതയും നാശവും ഉള്ള ദിവസം, ഇരുട്ടും അന്ധകാരവും ഉള്ള ദിവസം, മേഘവും മൂടലും ഉള്ള ദിവസം. ഉറപ്പുള്ള പട്ടണങ്ങൾക്കും ഉയരമുള്ള കൊത്തളങ്ങൾക്കും വിരോധമായി കാഹളനാദവും ആരവും ഉള്ള ദിവസം തന്നെ. മനുഷ്യക്കുരുടന്മാരെ പോലെ നടക്കത്തക്കവണ്ണം അവർ ഞാനവർക്ക് കഷ്ടത വരുത്തും. അവർ യഹോവയോട് പാപം ചെയ്തുവല്ലോ. അവരുടെ രക്തം പൊടി പോലെയും അവരുടെ മാംസം കാഷ്ടം പോലെയും ചൊരിയും. യഹോവയുടെ ക്രോധ ദിവസത്തിൽ അവരുടെ വെള്ളിക്കും പൊന്നിനും അവരെ രക്ഷിപ്പാൻ കഴിയയില്ല. സർവഭൂമിയും അവന്റെ തീക്ഷ്ണ അഗ്നിക്കീരയായി തീരും. സകല ഭൂവാസികൾക്കും അവൻ ശീഘ്രസംഹാരം വരുത്തും. നാണമില്ലാത്ത ജാതിയെ നിർണയം ഫലിക്കുന്നതിന് മുമ്പേ ദിവസം പതിർപോലെ പാറിപ്പോകുന്നു. യഹോവയുടെ ഉഗ്രകോപം നിങ്ങളുടെ മേൽ വരുന്നതിന് മുമ്പേ, യഹോവയുടെ കോപ ദിവസം നിങ്ങളുടെ മേൽ വരുന്നതിന് മുമ്പേ കൂടി വരുവീൻ. അതേ കൂടി വരുവീൻ. യഹോവയുടെ ന്യായം പ്രവർത്തിക്കുന്നവരായി ഭൂമിയിലെ സകല സൗമ്യന്മാരുമായുള്ളവരെ അവനെ അന്വേഷിപ്പീൻ. നീതി അന്വേഷിപ്പീൻ, സൗമ്യത അന്വേഷിപ്പീൻ. പക്ഷേ നിങ്ങൾക്ക് യഹോവയുടെ കോപ ദിവസത്തിൽ മറിഞ്ഞിരിക്കാം. പറിക്കുമോ യോനാപ്രവാചകന്റെ പുസ്തകം 3:1. യഹോവയുടെ അരുളപ്പാട് 2 യോനയ്ക്കുണ്ടായതെന്നാൽ, നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് ഞാൻ നിന്നോട് അരുളി ചെയ്യുന്ന പ്രസംഗം അതിനോട് പ്രസംഗിക്കാം. അങ്ങനെ യോന പുറപ്പെട്ടു, യഹോവയുടെ കൽപ്പന പ്രകാരം നിനവയിലേക്ക് ചെന്നു. എന്നാൽ നിനവെ 3 വഴിയുള്ള അതിമഹത്തായ ഒരു നഗരമായിരുന്നു. യോന നഗരത്തിൽ കടന്നു ആദ്യം 1 വഴി ചെന്നു. ഇനി 40 കഴിഞ്ഞാൽ നിനവെ ഉന്മൂലമാകുമെന്ന് ഘോഷിച്ചു പറഞ്ഞു. എന്നാൽ നിനവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ച് ഒരു ഉപവാസം പരസ്യം ചെയ്തു. വലിയവരും ചെറിയവരും ഒരുപോലെ രട്ടെടുത്തു. വർത്തമാനം നിനവെ രാജാവിന്റെ അടുക്കിലെത്തിയാറേ, അവൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് രാജവസ്ത്രം നീക്കിവെച്ച് രട്ട് പുതച്ച് വെണ്ണേറിലിരുന്നു. അവൻ നിനവേലെങ്ങും ഘോഷിച്ച് പരസ്യമാക്കിയത് എന്തെന്നാൽ, രാജാവിന്റെ അവന്റെ മുഖത്തുക്കളുടെ ആജ്ഞാവിത്, മനുഷ്യനോ മൃഗമോ കന്നുകാലിയോ ആടോ ഒന്നും ഒരു വസ്തുവും ആസ്വദിക്കരുത്, മേയുകയും വെള്ളം കുടിക്കുകയും അരുത്. മനുഷ്യനും മൃഗവും രട്ട് പുതച്ച് ഉച്ചത്തിൽ യഹോവയോട് വിളിച്ചപേക്ഷിക്കണം. ഓരോരുത്തൻ താന്താന്റെ ദുർമാർഗവും താന്താന്റെ കൈക്കലുള്ള സാഹസവും വിട്ട് മനസ്സിരിക്കുകയും വേണം. ദൈവം വീണ്ടും അനുഗമിച്ച് നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് അവന്റെ ഉഗ്രകോപം വിട്ടുമാറുമായിരിക്കും. ആർക്കറിയാം, അവർ ദുർമാർഗം വിട്ടുതിരിഞ്ഞെന്ന് ദൈവം അവരുടെ പ്രവർത്തികളാൽ കണ്ടപ്പോൾ താൻ അവർക്ക് വരുത്തുമെന്ന് അരുളി ചെയ്യുന്ന അനർത്ഥത്തെ കുറിച്ച് ദൈവം അനുഗമിച്ചു, അത് വരുത്തിയതുമില്ല. 4. യോനയ്ക്ക് ഇത് അത്യന്തം അനിഷ്ടമായി. അവന് കോപം വന്നു. അവൻ യഹോവയോട് പ്രാർത്ഥിച്ചു. അയ്യോ യഹോവേ, ഞാൻ എന്റെ ദേശത്തായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു വാക്കിയത് തന്നെയല്ലയോ? അതുകൊണ്ടായിരുന്നു ഞാൻ ചത്തശ്ശിലേക്ക് ബന്ധപ്പെട്ട് ഓടിപ്പോയത്. ഈ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദേവിയുമുള്ള ദൈവമായി അനർത്ഥത്തെ കുറിച്ച് അനുദപിക്കുന്നവനെന്ന് ഞാൻ അറിഞ്ഞു. ആകയാൽ യഹോവേ എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്നെന്ന് പറഞ്ഞു. നീ കോപിക്കുന്ന വിഹിതമോ എന്ന് യഹോവ ചോദിച്ചു. അനന്തരം യോന നഗരം വിട്ടിയെന്ന് നഗരത്തിന്റെ കിഴക്കേ വശത്തിരുന്നു. അവിടെ ഒരു കുടിലുണ്ടാക്കി നഗരത്തിന് എന്ത് ഭവിക്കും എന്ന് കാണുവോളും അതിന് തണലിൽ പാർത്തു. യോനയെ അവന്റെ സങ്കടത്തിൽ നിന്ന് വിളിപ്പാൻ തക്കവണ്ണം അവന്റെ തലയ്ക്ക് തണലായിരിക്കേണ്ടതിന് യഹോവയായ ദൈവം ഒരു ആവണക്ക് കൽപ്പിച്ചുണ്ടാക്കി. അതവന് മീതെ വളർന്നു പൊങ്ങി. യോന ആവണക്ക് നിമിത്തം അത്യന്തം സന്തോഷിച്ചു. പിറ്റേ നാൾ പുലർന്നപ്പോൾ ദൈവം ഒരു പുഴുവിനെ കൽപ്പിച്ചാക്കി അത് ആവണക്ക് കുത്തിക്കളഞ്ഞു. അത് വാടിപ്പോയി. സൂര്യനുദിച്ചപ്പോൾ ദൈവം അത്യുഷ്ണമായുള്ള ഒരു കിഴക്കൻ കാറ്റ് കൽപ്പിച്ചു വരുത്തി. വെയിൽ യോനയുടെ തലയിൽ കൊള്ളുകയാൽ അവൻ ക്ഷീണിച്ച് മരിച്ചാൽ കൊള്ളാം എന്ന് ഇച്ഛിച്ചു. ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്നെന്ന് പറഞ്ഞു. ദൈവം യോനയോട് നീ ആവണക്ക് നിമിത്തം കോപിക്കുന്ന വിഹിതമെന്ന് ചോദിച്ചതിനവൻ ഞാൻ മരണപര്യന്തം കോപിക്കുന്ന വിഹിതം തന്നെ എന്ന് പറഞ്ഞു. അതിന് യഹോവ നീ അധ്വാനിക്കുകയോ വളർത്തുകയോ ചെയ്യാതെ ഒരു രാത്രിയിൽ ഉണ്ടായി വരികയും ഒരു രാത്രിയിൽ നശിച്ചു പോവുകയും ചെയ്തിരിക്കുന്ന ആവണക്കിനെ കുറിച്ച് നിനക്കയ്യോ ഭാവം തോന്നുന്നുവല്ലോ. എന്നാൽ വലം കൈയും ഇടം കൈയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത 120,000 ചില്വാനം മനുഷ്യരും അനേകം മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിനവയോട് എനിക്ക് അയ്യോ ഭാവം തോന്നരുതോ എന്ന് ചോദിച്ചു ബാറയ്ക്കുമോർ. യാക്കോബിന്റെ സുവിശേഷം 1:13-27 വരെയുള്ള വാക്യം. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാവുന്നു. താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല. ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാവുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം ഒഴിച്ചിട്ട് മരണത്തെ പെടുന്നു. എന്റെ പ്രിയ സഹോദരന്മാരെ, വഞ്ചിക്കപ്പെടരുത്. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരവും ഒക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കിൽ നിന്ന് ഇറങ്ങി വരുന്നു. അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആരാധനമോ ഇല്ല. നാം അവന്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യഫലമാകേണ്ടതിന് അവൻ തന്റെ ഇഷ്ടഹേതുവായി സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ അതറിയുന്നുവല്ലോ. എന്നാൽ ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസമുള്ളവനായിരിക്കട്ടെ. മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല. ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവീൻ. എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പീൻ. ഒരുത്തൻ വചനം കേൾക്കുന്നവനെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തന്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോടൊക്കുന്നു. അവൻ തന്നെ താൻ കണ്ട് പുറപ്പെട്ട് താൻ ഇന്ന രൂപമായിരുന്ന ഉടനെ മറന്നുപോകുന്നു. സ്വാതന്ത്ര്യത്തിന്റെ തേഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കി അത് നിലനിൽക്കുന്നവനോ കേട്ട് മറക്കുന്നവനല്ല. പ്രവൃത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നതിൽ ഭാഗ്യവാനാകും. നിങ്ങളിൽ ഒരുവൻ തന്റെ നാവിന് കടിഞ്ഞാണില്ലാതെ തന്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തി എന്ന് നിരൂപിച്ചാൽ അവന്റെ ഭക്തി വ്യർത്ഥമത്രേ. പിതാവായ ദൈവത്തിന്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായ ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെ താൻ കാത്തുകൊള്ളുന്നതുമാവുന്നു. പറയുമോ? യോനാപ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം. യോന മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് തന്റെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിച്ചു പറഞ്ഞതെന്തെന്നാൽ, ഞാൻ എന്റെ കഷ്ടത നിമിത്തം യഹോവയോട് നിലവിളിച്ചു. അവൻ എനിക്ക് ഉത്തരമല്ലി. ഞാൻ പാതാളത്തിന്റെ വയറ്റിൽ നിന്ന് അയ്യം വിളിച്ചു. നീ എന്റെ നിലവിളി കേട്ടു. നീ എന്നെ സമുദ്രമധ്യേ ആഴത്തിലിട്ട് കളഞ്ഞു. പ്രവാഹം എന്നെ ചുറ്റി. നിന്റെ ഓളങ്ങളും തിരകളും എല്ലാം എന്റെ മീതെ കടന്നുപോയി. നിന്റെ ദൃഷ്ടിയിൽ നിന്ന് എനിക്ക് നീക്കം വന്നിരിക്കുന്നു. എങ്കിലും ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു. വെള്ളം പ്രാണനോളം എന്നെ വളഞ്ഞു, ആഴി എന്നെ ചുറ്റി, കടൽ പുല്ലിന്റെ തലപ്പാവായിരുന്നു. ഞാൻ പർവ്വതങ്ങളുടെ അടിവാരങ്ങളോളം ഇറങ്ങി. ഭൂമി തന്റെ ഓടാമ്പലുകളാൽ എന്നെ സദാകാലത്തേക്ക് അടച്ചിരുന്നു. നീയോ എന്റെ ദൈവമായ യഹോവേ, എന്റെ പ്രാണനെ കുഴിയിൽ നിന്ന് കയറ്റിയിരിക്കുന്നു. എന്റെ പ്രാണൻ എന്റെ ഉള്ളിൽ ക്ഷീണിച്ചു പോയപ്പോൾ ഞാൻ യഹോവയെ ഓർത്തു. എന്റെ പ്രാർത്ഥന നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്റെ അടുക്കലെത്തി. നിത്യാബിംബങ്ങളെ ഭജിക്കുന്നവൻ തങ്ങളോട് ദയാലുവായവനെ ഉപേക്ഷിക്കുന്നു. ഞാൻ ഓസ്തോത്രനാളത്തോടെ നിനക്ക് യാഗം കഴിക്കും, നേർന്നിരിക്കുന്നത് ഞാൻ കഴിക്കും. രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു. എന്നാൽ യഹോവ മത്സ്യത്തോട് കൽപ്പിച്ചിട്ട് അത് യോനിയെ കരയ്ക്ക് ശ്രദ്ധിച്ചു കളഞ്ഞു. ബാധിക്കുമോ? ഒന്നാം സങ്കീർത്തനം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരിക്കാതെയും യഹോവയുടെ ന്യായ പ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായ പ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആ ചെറിയത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ദുഷ്ടന്മാർ അങ്ങനെയല്ല, അവർ കാറ്റ് പാറ്റുന്ന പതിർ പോലെ അത്രേ. ആകയാൽ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാപികൾ നീതിമാന്മാരുടെ സഭയിൽ നിന്ന് വന്ന് ഏൽക്കുകയില്ല. യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാകുന്നു. ദൈവമേ എനിക്ക് യോഗ്യമാവുന്നു. ബാധിക്കുമോ?
പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി, അതുപോലെയേക്കും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ അന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്ത് വെസ്റ്റ് ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ ബുധനാഴ്ചയും നാം കൂടി വരാറുള്ള അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ ദൈവമക്കളെയും ഹൃദയപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. അനുഗ്രഹീതമായ ബുധനാഴ്ച, അതിനേക്കാൾ ഉപരി പരിശുദ്ധ സഭ ആഗമാനം, 3 ദിവസത്തെ ശ്രേഷ്ഠമായ നോമ്പ് ആചരിക്കുന്ന ഈ ദിവസം, നോമ്പിലും അനുതാപത്തിലും നമ്മെ തന്നെ കർത്തൃസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഈ അനുഗ്രഹീതമായ പ്രാർത്ഥനയ്ക്ക് ഭാഗമായി തീരാൻ ആയുസ്സും ആരോഗ്യവും ഒരുക്കവും തന്ന് നമ്മളെ ചേർത്ത് വിളിക്കുന്ന ദൈവത്തെ ഹൃദയപൂർവ്വം നമുക്ക് സ്തുതിക്കുകയും ആരാധിക്കുകയും വന്ദിക്കുകയും ചെയ്യാം. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് തികഞ്ഞ ദൈവാശ്രയബോധത്തോടും സമർപ്പണത്തോടു കൂടെ ഈ ശുശ്രൂഷയുടെ ഭാഗമായി തീരുവാനും ദൈവമേ ഈ ശുശ്രൂഷയിൽ കൂടി ലഭിക്കുന്ന നന്മകളെ ഞങ്ങളുടെ ആത്മീക ജീവിതത്തിന്റെ ചുവടുവെപ്പിൽ ഒരടിയുടെ മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ആത്മീക ഊർജ സ്രോതസ്സായി നിലനിൽക്കണമേ, അതൊരു വലിയ ചൈതന്യമായി ഞങ്ങൾക്ക് ശക്തി നൽകണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഈ പ്രാർത്ഥന സമാരംഭിക്കാം. ശുശ്രൂഷയിലെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും പ്രത്യേക മാമനശൻ, അതുപോലെ തന്നെ പി സി വർഗീസ് അച്ഛൻ, പ്രിയപ്പെട്ട സൺബാൻ വർഗീസ് അച്ഛൻ, അതുപോലെ തന്നെ ഐസക് വി പ്രകാശ് അച്ഛൻ, ബിജു വി അച്ഛൻ, വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ഇതിന്റെ ഭാഗമാകുന്ന എല്ലാ ആരാധ്യരായ വൈദിക ശ്രേഷ്ഠരെയും ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കട്ടെ. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇതിൽ പങ്കുചേരുന്ന എല്ലാ ദൈവമക്കളെയും വളരെ ആത്മാർത്ഥമായി ഈ ശുശ്രൂഷയിൽ സ്വാഗതം ചെയ്യുന്നു. സമായിരിക്കുന്ന സ്ഥാനത്ത് കഴിവതും മറ്റ് വ്യഗ്രതകളിലൊന്നും ഒഴുകാതെ പരിപൂർണമായി സമർപ്പണത്തോടുകൂടെ ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കാൻ എല്ലാവരും ശ്രമിക്കണമേ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുകയാണ്. കാരണം ഈ ശുശ്രൂഷ നടക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വീടുകളില് നിങ്ങൾ മറ്റെന്തോ കാര്യങ്ങളിലൊക്കെ പലരും മുഴുകുന്നുണ്ടെന്ന് എനിക്കറിയാം. അത്യാവശ്യ കാര്യങ്ങളില്ലെങ്കിൽ അതൊക്കെ മാറ്റി സമർപ്പണത്തോടുകൂടി ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുമ്പോഴാണ് തീർച്ചയായിട്ടും ഈ കൂട്ടായ്മ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ അനുഗ്രഹമായി പരിലസിക്കുന്നത്. അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ അതിൽ ശ്രദ്ധിക്കണം. അഥവാ അത്യാവശ്യമായിട്ട് എന്തെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ചെയ്യാനുണ്ടെങ്കിൽ മ്യൂട്ട് ചെയ്ത് നിങ്ങൾ ഇതിൽ സംബന്ധിക്കാനായിട്ട് പ്രത്യേക ശ്രദ്ധിക്കണം. നിങ്ങളത് മ്യൂട്ട് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ നടത്തുന്ന അവശബ്ദങ്ങളും സംസാരങ്ങളും ഒക്കെ ഈ ശുശ്രൂഷ മുന്നോട്ട് പോകാൻ തക്കവണ്ണം തടസ്സമാകും. നിങ്ങൾ ആ കാര്യത്തിൽ ആത്മാർത്ഥത കാണിക്കണം എന്ന് ഏറ്റവും വിനയത്തോട് ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. അതോടൊപ്പം ഈ ശുശ്രൂഷയിൽ വന്നിയ ബ്രിൻസച്ചനെ, അച്ഛൻ തുമ്പോൾ മദ്രാസനത്തിലെ വൈദികനാണ്, ഞാൻ അച്ഛനെ പിന്നെ പരിചയപ്പെടുത്തിക്കോളാം. നിങ്ങൾ എല്ലാവരുടെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. ഇപ്പോഴ് ഐസക് പി പ്രകാശ് അച്ഛൻ സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം ആലപിക്കും. അതിനുശേഷം നമ്മുടെ ശുശ്രൂഷ നമുക്ക് മുന്നോട്ട് പോകുന്നു.
സുവിശേഷ ഗീതങ്ങളിലെ 123 ഗീതം. ദൈവത്തിൽ നാമത്തിൽ നാം ചേർന്നിടും സമയങ്ങളിൽ മോദമായി ധ്യാനിച്ചിടാം തന്റെ വൻകൃപകൾ ദിനവും എന്നാരംഭിക്കുന്ന ഗീതം. ദൈവത്തിൻ നാമത്തിൽ നാം ചേർന്നിടും സമയങ്ങളിൽ മോദമായി ധ്യാനിച്ചിടാം തന്റെ വൻകൃപകൾ ദിനവും മോദമായി ധ്യാനിച്ചിടാം തന്റെ വൻ കൃപകൾ ദിനവും കുന്നുകളകന്നിടയിലും മഹാപർവ്വതം മാറിടിലും കുന്നുകളകന്നിടയിലും മഹാപർവ്വതം മാറിടിലും തന്റെ ദയെന്നു ശാശ്വതമേ ഹേ തന്റെ മക്കൾക്കാശ്രയമേ തന്റെ ദയെന്നു ശാശ്വതമേ തന്റെ മക്കൾക്കാശ്രയമേ ദൈവത്തിൻ നാമത്തിൽ നാം ചേർന്നിടും സമയങ്ങളിൽ മോദമായി ധ്യാനിച്ചിടാം തന്റെ വൻ കൃപകൾ ദിനവും സീയോനിലവൻ നമുക്ക അതിശ്രേഷ്ഠമൂലക്കല്ല അതിശ്രേഷ്ഠമൂലക്കല്ല തന്നോടു ചേർന്നു നാമും തന്റെ ജീവക്കല്ലുകളായിടാ തന്നോടു ചേർന്നു നാമും തന്റെ ജീവക്കല്ലുകളായിടാ ദൈവത്തിൻ നാമത്തിൽ നാം ചേർന്നിടും സമയങ്ങളിൽ മോദമായി ധ്യാനിച്ചിടാ തന്റെ വൻ കൃപകൾ ദിനവും മോദമായി ധ്യാനിച്ചിടാ തന്റെ വൻ കൃപകൾ ദിനവും കർത്തൻ തൻ വരവിൻ നാളിൽ തന്റെ കാന്തയാ നമ്മെ ചേർത്തിടും കർത്തൻ തൻ വരവിൻ നാളിൽ തന്റെ കാന്തയാം നമ്മെ ചേർത്തിടും എന്റെ കണ്ണുനീരെല്ലാം തുടയ്ക്കും തന്റെ മാർവോടു ചേർത്തിടുമേ എന്റെ കണ്ണുനീരെല്ലാം തുടയ്ക്കും തന്റെ മാർവോടു ചേർത്തിടുമേ ദൈവത്തിൻ നാമത്തിൽ നാം ചേർന്നിടും സമയങ്ങളിൽ മോദമായി ധ്യാനിച്ചിടാം തന്റെ വൻ കൃപകൾ ദിനവും. മോദമായി ധ്യാനിച്ചിടാം തന്റെ വൻ കൃപകൾ ദിനവും.
നമുക്ക് കൗമ പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധരുമായ സത്യ ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവംതമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും മായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ സുഷ്ടളും പ്രാർത്ഥനയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളായ അടിയാരോട് കരുണ ചെയ്യുന്ന മസിഹരാജാവേ നിനക്ക് സ്തുതി. പാറിക്കുമോർ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടേണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്ന് വന്നേക്കുന്നതിനൊക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ ഭർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരബലമായ കർത്താവ് യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള തന്നെയോ മുർത്തു മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മറ്റ സമയത്തും ദൈവനമ്പുരാനോട് നീ അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ.
ബാറക്കുമോ കഠിനതരവും ഉഗ്രവുമായ കോപ പ്രവാഹത്തെ നെടുവീർപ്പോടുകൂടിയ കണ്ണുനീരിന്റെ പ്രവാഹത്താൽ നിനവ ജയിച്ചു. അത് മുങ്ങിപ്പോകുന്നതിന് കടങ്ങൾ തിരുമാനകൾ പോലെയായി. വീണ്ടും അതിന്റെ ഉദ്ധാരണത്തിന് പരിശുദ്ധ നോമ്പ് ഒരു കപ്പലായി തീരുകയും അത് വിശുദ്ധ നോമ്പ് നിശ്ചയിക്കുകയും നീതിയുടെ ഭയങ്കരനായ തീർപ്പിനെ താൻ തീർക്കുകയും നീക്കുകയും ചെയ്തു. ബാറക്കുമോ ഞങ്ങളുടെ കർത്താവായ യേശുമശിഹ, നിന്റെ കൃപയാൽ ഞങ്ങളുടെ കടങ്ങളെ പുണ്യമാക്കുകയും നിന്റെ കരുണയാൽ ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ പ്രവൃത്തികളാൽ നിന്നെ നിന്റെ നീതിയെ കോപിപ്പിച്ചവരായി നിന്നെ വിളിക്കുന്ന പാപികളിൽ നിന്ന് നീ മൗനമായിരിക്കരുതേ. നിന്റെ കർത്താവേ സ്കീപ്പായിലേക്ക് നിന്നെ ചായച്ചു കൊണ്ടുവന്ന നിന്റെ കൃപ ദുഃഖകാലങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുകയും നിന്റെ കഷ്ടാനുഭവങ്ങൾ നിന്നോട് അപേക്ഷിക്കുകയും ഞങ്ങളിൽ നിന്ന് സർവ്വദുഷ്ടതകളെയും വിലക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊള്ളുകയും ചെയ്യണമേ. 40 ദിവസത്തിനുള്ളിൽ അവരുടെ മേൽ വരുന്ന കോപം നിമിത്തം ഇളക്കങ്ങളും വിറയലും നിറഞ്ഞ സങ്കടകരമായ നെടുവീർപ്പും ശബ്ദം അവർ ഉയർത്തി. അവരുടെ അന്യായത്തെ കാണുകയും അവരുടെ പ്രസംഗങ്ങനെ അയക്കുകയും ചെയ്ത നല്ലവനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദുഷ്ടവഴിയിൽ നിന്നും അവൻ അവരെ തിരിപ്പിക്കുകയും അവർ സ്തുതി പാടുകയും ചെയ്തു. പ്രാർത്ഥനകളെ കേൾക്കുന്നവനും യാതനകൾക്ക് ഉത്തരമറുള്ളവനുമായുള്ളവേ, ഞങ്ങളുടെ യാതനകൾ കേട്ട് ഞങ്ങളോട് നിരപ്പായി നിന്റെ കരുണയാൽ ഞങ്ങളുടെ യാതനകൾ നൽകുകയും ചെയ്യുമാറാകണമേ. ആമീൻ. പിതൃത്വ പരിശുദ്ധാത്മാവിന് സ്തുതിയുണ്ടായിരിക്കട്ടെ. ആരാധ്യരായ വൈദിക സഹോദരങ്ങളെ, കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളെ, എനിക്കറിയാം സാധാരണ ദിനങ്ങളിൽ നിന്ന് അല്പം കൂടെ വ്യത്യസ്തമായിട്ടാണ് ഈ ശുശ്രൂഷയിൽ എല്ലാവരും ഭാഗമാകുന്നത് എന്ന് പറഞ്ഞാൽ, സാധാരണ ദിനങ്ങളിൽ നമ്മൾ സാധാരണ പ്രാർത്ഥന പോലെ നമ്മൾ നടത്തുന്നുണ്ടെങ്കിൽ തന്നെയും നോമ്പിന്റെ ദിനങ്ങളിൽ നമ്മൾ ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുമ്പോൾ കുറെ കൂടെ ആത്മാർത്ഥമായിട്ടും കുറെ കൂടെ ദൈവസന്നിധിയിലും ദൈവാശ്രയ ബോധത്തിലും സമർപ്പണത്തോടൊക്കെയാണ് എല്ലാവരും ഇരിക്കുന്നതെന്ന് നമുക്കറിയാം. പ്രത്യേകിച്ച് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, നമ്മുടെ സഭാ ജീവിതത്തിൽ മൂന്ന് ദിവസത്തെ മൂന്ന് നോമ്പ് നമുക്ക് നൽകുന്ന തിരിച്ചറിവുകളും അതിൽ നിന്ന് ലഭിക്കുന്ന അർത്ഥങ്ങളും ഒക്കെ വളരെ വലുതാണ്. പരിശുദ്ധ സഭ ഇത്തരം രീതിയിലുള്ള നോമ്പുകൾ ക്രമീകരിച്ചിരിക്കുന്നത് കൊണ്ട് കൂടുതൽ നമ്മുടെ ജീവിതത്തെ ഭക്തിയിൽ ക്രമപ്പെടുത്തുവാനും മുൻകാലങ്ങളെക്കാളാൽ നമ്മുടെ ആത്മീയ ജീവിതത്തെ കുറെ ഒരു ചുവടുകൂടെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കാനും ഒക്കെ നമുക്ക് ഈ പരിശുദ്ധ നോമ്പ് ഇടയാക്കി തരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാകാവുന്ന കാര്യമാണ്. പൗരസ്ത്യ സുവിശേഷ സഭയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു വ്യക്തിയെ എത്രമാത്രം മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സ്വർഗത്തിലെ ദൈവത്തോട് അടുപ്പിക്കാമോ അത്രമാത്രം അവരെ കൂടുതൽ അടുപ്പിക്കുന്ന, ചേർത്ത് പിടിക്കുന്ന ഒരു വലിയ ആത്മീക സംസ്കാരമാണ് നമ്മുടെ. അതുകൊണ്ട് അത് നമുക്കൊരു ഭാഗ്യമാണ്. നമുക്കറിയാം ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യരൊക്കെ ഈ നോമ്പിന്റെ ദിനങ്ങളിൽ ലഭിക്കുന്ന ആത്മീക ചൈതന്യം അറിയാതെ ജീവിക്കുമ്പോൾ നമുക്കത് അറിഞ്ഞ് ജീവിക്കാൻ ദൈവം തന്ന വിളിയും ആ ഒരു ആത്മീക സംസ്കാരത്തിനും എത്ര ദൈവത്തിനും നന്ദി പറഞ്ഞാലും മതിയാവില്ല. യോനാ പ്രവാചകന്റെ ജീവിതം നമുക്ക് നൽകുന്ന ഒരു പക്ഷേ വളരെ 4 അധ്യായങ്ങൾ മാത്രമുള്ള ഒരു ചെറിയ പുസ്തകമാണ്. വേദപുസ്തകത്തിൽ പല അധ്യായങ്ങളും പുസ്തകങ്ങളും കണ്ടെത്താനായിട്ട് ശ്രമിക്കുമ്പോൾ തപ്പിയെടുക്കാൻ വളരെ പ്രയാസമുള്ളതും കിട്ടാൻ ബുദ്ധിമുട്ടുള്ളതുമായ ഒരു പുസ്തകമാണ് യോനാ പ്രവാചകന്റെ പുസ്തകം. എന്നാൽ എല്ലാവരും തപ്പിയെടുത്ത് വായിച്ച് ധ്യാനിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പുസ്തകം കൂടാ. 3-4 അധ്യായങ്ങളെ ഉള്ളെങ്കിലും മനുഷ്യ ജീവിതത്തിന്റെ മൊത്തം സമസ്ത മാനുഷിക സംസ്കാരത്തെ മൊത്തത്തിൽ ചാലിച്ചെടുത്തിട്ടുള്ള അല്ലെങ്കിൽ സ്വാധീനിക്കാൻ സാധ്യതയുള്ള സംഭവങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് ഈ ചെറിയ 4 അധ്യായങ്ങളിൽ അടങ്ങിയിരിക്കുന്ന സത്യങ്ങൾ. അതിന്റെ ഓരോ വരികളും നമ്മുടെ ജീവിതത്തെ എത്രമാത്രം നമ്മുടെ ജീവിതത്തിന്റെ കുറവുകളെ പറ്റിയൊന്ന് അവബോധനം ചെയ്തുകൊണ്ട് വിശുദ്ധിയിൽ അനുതാപത്തിൽ ദൈവസന്നിധിയിൽ അടുത്ത് ചെല്ലുക മാത്രമല്ല, പക്ഷെ ഈ വേദപുസ്തകം മൊത്തം വായിക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയുന്ന ഏറ്റവും വലിയ അത്ഭുതം ഈ മനുഷ്യനോട് ദൈവത്തിന് തോന്നുന്ന കരുണയാണ്. അവൻ എത്ര പാപം ചെയ്താലും അവൻ എത്ര ദുഷ്ടത ചെയ്താലും അത് ദൈവത്തെ അറിയാത്ത മനുഷ്യരാണെങ്കിലും ദൈവത്തെ അറിയുന്ന മനുഷ്യരാണെങ്കിലും എത്ര കുറവുകളുണ്ടെങ്കിലും അനുതാപ ദൈവത്തെ അറിയാത്ത മനുഷ്യനെയും അറിയുന്ന മനുഷ്യനെയും ഒരുപോലെ അനുതാപത്തിൽ കൂടി ലഭിക്കുന്ന ഔദാര്യമായ ദൈവകരുണയുടെ ദൈവചൈതന്യത്തിന്റെ മാസ്മരിക ഭാവത്തെ നമ്മുടെ ഹൃദയങ്ങളിൽ ചേർത്ത് പിടിക്കുന്ന ഒരുപാട് സംഭവങ്ങളാണ്. പലപ്പോഴും ജീവിതത്തിന്റെ ഗതി സ്വന്തം ബുദ്ധിക്കനുസരിച്ചാണെന്ന് വിചാരിച്ച ദൈവപുരുഷനോട് ജീവിതത്തിന്റെ ഗതി ദൈവഹിതത്തിനനുസരിച്ചാകണമെന്നുള്ള തിരിച്ചറിവ് ദൈവം കൊടുക്കുന്ന ഒരു മനുഷ്യന്റെ കഥയായിട്ട് വേണം ഈ പുസ്തകത്തെ പലപ്പോഴും സ്പർശിക്കാനായിട്ട്. നിനവയിലെ ഒരു പട്ടണത്തിന് ലഭിച്ച അനുതാപത്തിന്റെ സൗഖ്യത്തിനേക്കാൾ ഉപരിയായി എനിക്ക് തോന്നുന്നു ഈ വിളിക്കപ്പെട്ട ജനത്തിന് കൊടുക്കുന്ന ഒരു ഹിന്റാണ്. അല്ലേ, സ്വന്തം ബുദ്ധിക്കനുസരിച്ച് ജീവിതത്തിന്റെ ഗതിയെ മാറ്റാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവവൈതലിന്, ഒരു ദൈവവൈതലിന്റെ ജീവിതഗതി സ്വന്തം ബുദ്ധിക്കനുസരിച്ചല്ല ദൈവത്തിന്റെ ഹിതമനുസരിച്ചായിരിക്കണം എങ്കിലേ അനശ്വരമായ നന്മകളെ കണ്ടെത്താനായിട്ട് കഴിയത്തുള്ളെന്ന് വിളിക്കപ്പെട്ട ദൈവമക്കൾക്ക്, ഇവിടെ പ്രവാചകൻ വിളിക്കപ്പെട്ട ദൈവവൈതലാണെന്ന് പറയുന്നത് പോലെ തന്നെ മാമോദീസയിൽ കൂടി ദൈവപാതയിൽ വളരുന്ന സഭ ശുശ്രൂഷ അനുഷ്ഠാനങ്ങളെ കൂടി വളർന്നു വരുന്ന ജ്ഞാനങ്ങളുമൊക്കെ വിളിക്കപ്പെട്ട ദൈവമക്കളാണ്. വിളിക്കപ്പെട്ട ദൈവമക്കളുടെ ഗതി എപ്പോഴും ദൈവഹിതത്തിനനുസരിച്ചായിരിക്കണം എന്നുള്ളൊരു തിരിച്ചറിവ്, ഒരു വാണിംഗ് നമുക്ക് നൽകുന്ന, ഒരു മുന്നറിയിപ്പ് നൽകുന്ന ഒരു പുസ്തകം കൂടാ യോനായുടെ. തീർച്ചയായിട്ടും ഈ തിരിച്ചറിവ് നമ്മുടെ ആത്മീയ ജീവിതത്തെ കൂടുതൽ കരുപ്പിടിപ്പിക്കട്ടെ. പ്രത്യേകിച്ച് ഈ ദിനങ്ങളിലൊക്കെ സഭ നൽകുന്ന അറിവുകളും ആഴമായ ആശയങ്ങളും സഭ നമ്മളെ ചിന്തിക്കാനും പ്രേരിപ്പിക്കാനും പഠിപ്പിക്കുന്ന പ്രാർത്ഥനാ ശൈലികളോട് ചേർത്ത് ഈ ബുധനാഴ്ച ദിവസവും നമുക്ക് ഈ ചിന്തകളെയൊക്കെ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ആമുഖമായിട്ട് ഓർപ്പിക്കുകയാണ്. ഇന്നത്തെ ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് ഒന്നിയ ബ്രിൻസ് അലക്സ് മാത്യു അച്ഛനാണ്. ഒരുപക്ഷെ പലർക്കുമൊക്കെ അച്ഛനെ അറിയാം. അച്ഛന് മുമ്പൊരിക്കലും അമേരിക്കയിൽ സന്ദർശിച്ചിട്ടുണ്ട്. സാധാരണ അച്ഛന്റെ ഒരു രീതി അമേരിക്കയിൽ സന്ദർശിക്കുമ്പോൾ ദേ വന്നു ദ പോയി എന്ന് പറയുന്ന ഒരു രീതിയാണ്. വന്ന് രണ്ടോ മൂന്നോ അല്ലെങ്കിൽ ഒരു മാസമൊക്കെ നിന്ന് അത്യാവശ്യം ഏതെങ്കിലും പള്ളികൾ വിളിക്കുന്ന അനുസരിച്ചാണ് അച്ഛൻ വരുന്നത്. തന്റെ ശുശ്രൂഷകളൊക്കെ നിർവഹിച്ച് പെട്ടെന്ന് തന്നെ തിരികെ സ്വന്തം ഉത്തരവാദിത്തങ്ങൾ ഏർപ്പെടുന്ന ഒരു ശൈലിയാണ് അച്ഛന്റെ. ഇപ്രാവശ്യം അച്ഛൻ വന്നപ്പോൾ അച്ഛൻ അങ്ങനെ പറഞ്ഞു, ഞാൻ അധികം നിൽക്കാനില്ല, ഒന്ന് രണ്ട് ആവശ്യങ്ങളുണ്ടെന്ന് പറഞ്ഞ് വന്നു പോകുന്ന അച്ഛന്റെ വളരെ എനിക്ക് എന്റെ സഹോദരനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന ഒരു വൈദികനാണ്. തുമ്പോൺ ഭദ്രാസനത്തിലെ അച്ഛന്റെ ഭദ്രാസനം ഭദ്രാസനത്തിലെ കൗൺസിലിംഗ് വിഭാഗത്തിന്റെ ഡയറക്ടറായിട്ട് അച്ഛന് വർക്ക് ചെയ്യുന്നു. അച്ഛന് തുമ്പോൺ ഭദ്രാസനത്തിലെ ഒരു സീനിയർ വൈദികരിൽ ഒരാളായ വന്യ മാത്യു സച്ചന്റെ മകനാണ്. ഭദ്രാസന കാര്യങ്ങളിലും ഇടവ കാര്യങ്ങളിലും ഒക്കെ വളരെ ആത്മാർത്ഥമായും എല്ലാ മേഖലയിലും, പ്രത്യേകിച്ച് അത് കൺവെൻഷന്റെ രൂപത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഇടവ ശുശ്രൂഷകളുടെ രൂപത്തിലാണെങ്കിലും വളരെ മാതൃകാപരമായി സേവനം ചെയ്യുന്ന, ഞാൻ വളരെയധികം സ്നേഹിക്കുന്ന ഒരു വൈദികനാണ് വന്യ ബ്രിൻസ് സച്ചൻ. അച്ഛനിവിടെ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരുടെയും പേരിൽ വന്യ ബ്രിൻസ് സച്ചനെ വളരെ സ്നേഹ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അച്ഛന്റെ ഈ അമേരിക്കയിലെ ശുശ്രൂഷകളൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അച്ഛന്റെ കുടുംബത്തെയും അച്ഛന്റെ ഇടവകയും ഒക്കെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഇപ്പോൾ തിരുവചന ധ്യാനത്തിന് വേണ്ടി അച്ഛനെ ക്ഷണിക്കുന്നു. അതിനു മുമ്പ് അനുതാപത്തിന്റെ ഒരു ഗീതം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രിയപ്പെട്ട അച്ഛനിൽ നിന്നും നമുക്ക് ദൈവവചന ശുശ്രൂഷ നമുക്ക് ശ്രദ്ധിക്കാം. നാമായിരിക്കുന്ന സ്ഥാനത്ത് വളരെ ശ്രദ്ധയോടെ, പ്രത്യേകിച്ച് നമുക്കറിയാം മൂന്ന് നോമ്പിന്റെ ദിവസമാണ്. ആ മൂന്ന് നോമ്പിന്റെ ദിവസങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ ഏറ്റവും പ്രാർത്ഥനയോടും ഭക്തിയോടും കൂടെ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ തക്കവണ്ണം നമുക്ക് ശ്രമിക്കണം. സുവിശേഷ ഗീതങ്ങളിലെ വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു ഗീതം നമുക്ക് ദൈവമുമ്പാകെ നമുക്ക് സമർപ്പിക്കാം. കരുണക്കടലെ ഞാൻ നോക്കും എന്നുള്ള ഗീതമാണ് നമുക്ക് പാടുമ്പോൾ. എല്ലാവരും ആയിരിക്കുന്ന സ്ഥാനത്ത് അത് മ്യൂട്ട് ചെയ്താണെങ്കിലും ധ്യാനത്തോടുകൂടി ഈ പ്രാർത്ഥനയിലും ഗീതത്തില് സംബന്ധിക്കണം. സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു. സുവിശേഷ ഗീതങ്ങളിലെ 187-ാമത്തെ ഗീതം. സുവിശേഷ ഗീതങ്ങളിലെ 187-ാമത്തെ ഗീതം.
കരുണാകടലേ ഞാൻ നോക്കും, ദേവാസനയായ എൻ പാപം പെരുകി പിഴകൾ വർദ്ധിച്ചയ്യോ, കഴുകണമെന്നെ സോ ആയ ഏകണമെൻപാഷ്പാൽവൻ പിതൃസ്നേഹത്തയാജിക്കുന്നേ ഞാൻ അസിക്കരുതേ എന്നെ വൈരി തേറും നരരിൽ ദൂതന്മാർ പ്രീതന്മാരാ തീർനിവാചൊല്ലട്ടെ അനുതാപികളിൽ തൻ വാതിൽ രാപ്പകലിങ്ങു തുറന്നീടും ഹാലേലുയ്യ നാഥാസ്തുത്യൻ നീ നോക്കണമൻ ദുരിതം നാഥ പലതരദോഷം ഞാൻ ചെയ്തു കോപിപ്പിച്ചു ശരണമെനിക്കില്ല വൈദ്യൻമാർപ്പക്കൽ ഞാൻ പോയി അവരൗഷധമെല്ലാം ചെയ്തിട്ടില്ലൊരു ഗുണവും എൻ പ്രണമോ കഠിനം നൽവൈദ്യാ നിന്നേയും നിൻ ഔഷധ ഗുണവും ഞാൻ കേട്ടു നിങ്ങൾ വരുന്നോ. സുഖമേൽക്കുന്നൂനം എൻ പാപത്തിൽ ഞാൻ ചാകാ ഇടയാകരുതയ്യോ നാഥ. എൻ ബാഷ്പങ്ങൾ ചൊരിഞ്ഞിടും നിപ്പോ ആജമോ മാടോ ചങ്ങാതിയോ. ഉറുപ്രാവിൻ കുഞ്ഞുങ്ങളയോ കാഴ്ചതായി കാർപ്പിക്കുന്നില്ല. ക്ഷേപവോ തൻ ഭവനെ വന്ന പാപിനി ീപോലിരുതുള്ളി കണ്ണുനീർ കണ്ട് എന്മേൽ ദയ തോന്നണമേ. തിരുജനകൻ സ്നേഹത്താലും മാതാവിൻ പ്രാർത്ഥനയാലും ഹല്ലേലൂയ പൊറുക്കണമൻ പിഴകൾ.
തിരുവചന ധ്യാനത്തിനായി നന്ദി ബ്രിൻ സച്ചനെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു.
ദേവതനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആദരണീയരായ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ടതായി ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ, എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹ വന്ദനം. ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഒരു നിമിഷം ദൈവസന്നിധിയിൽ നമുക്ക് തലകൾ മണക്കി ഈ സമയത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവി, തിരുവചനത്തിലെ അത്ഭുത കാര്യങ്ങളെ കാണുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ആത്മകണ്ണുകളെ അവിടുന്ന് തുറക്കണമേ. ഏഴകളും പാപികളുമാകുന്ന അടിയങ്ങൾക്ക് അങ്ങയുടെ വചനത്തെ വ്യാഖ്യാനിക്കുവാനോ ഗ്രഹിക്കുവാനോ പ്രാപ്തിയോ കഴിവോ ഇല്ല. എങ്കിലും അവിടുത്തെ കൃപയിൽ താണിരുന്നുകൊണ്ട് അടിയങ്ങൾ ഈ ദൗത്യത്തിൽ ഏർപ്പെടുമ്പോൾ അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ വരണമേ. അവിടുത്തെ പരിശുദ്ധാത്മവ്യാപാരത്താൽ വചനത്തെ വ്യാഖ്യാനിച്ച് അടിയങ്ങൾക്ക് നൽകണമേ. നല്ല നിലത്ത് വീണ വിത്തുപോലെ പ്രയോജനത്തിന് മുഖാന്തരമാകണമേ. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന് സ്തുതിയും ആരാധനയും എന്നാളും കുറയ്ക്കുവാനായിട്ട് തന്നെ ആമേ. പരിശുദ്ധമായ മൂന്ന് നോമ്പിന്റെ ഏതാണ്ട് പൂർണതയിലേക്ക് നമ്മൾ അടുത്തു വരികയാണ്. നമുക്കറിയാവുന്നതുപോലെ പരിശുദ്ധ സഭയിൽ അഞ്ച് നോമ്പുകളുള്ളതിൽ ഏറ്റവും ചെറിയ നോമ്പാണ് മൂന്ന് നോമ്പെന്ന് പറയുന്നത്. മൂന്ന് നോമ്പിന് അതിന്റെ ഉത്ഭവത്തെപ്പറ്റിയും മറ്റും ചരിത്രപരമായ ഒരുപാട് വ്യാഖ്യാനങ്ങളും പഠനങ്ങളും മറ്റുമുണ്ട്. പ്രത്യേകിച്ച് യോന പ്രവാചകനുമായിട്ട് ബന്ധപ്പെടുത്തി നാം ഇതിനെ വായിക്കാറും ധ്യാനിക്കാറുമുണ്ട്. എന്നാൽ ഒരു ക്രിസ്തീയ പശ്ചാത്തലത്തിൽ നാം ജീവിക്കുമ്പോൾ എന്തുകൊണ്ട് ഈ മൂന്ന് നോമ്പ് ഇത്രയേറെ അധികം പ്രാധാന്യം നേടുന്നുവെന്ന് ചുരുങ്ങിയ വാക്കുകളിലെങ്കിലും നാം ധ്യാനിക്കേണ്ടിയിരിക്കും. നമുക്കറിയാം ഈ മൂന്ന് നോമ്പെന്ന് പറയുന്നത് ഈ മൂന്ന് നോമ്പ് കഴിഞ്ഞ് 18 ദിവസങ്ങൾ കഴിയുമ്പോൾ ഒരു വലിയ നോമ്പ് വരികയാണ്. നമ്മുടെ കർത്താവിന്റെ കഷ്ടാനുഭവത്തെയും മരണത്തെയും ഉയർപ്പിനെയും ഒക്കെ ധ്യാനിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു വലിയ ഓരോ വിശ്വാസിയുടെയും അവന്റെ ആരാധനാ വർഷത്തിലെ ഒരു പ്രതിവർഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനങ്ങളായ ചില ദിനങ്ങളിലേക്ക് അടുത്തു വരികയാണ്. അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ നോമ്പ്, ഈ ചെറിയ നോയമ്പ്, ചെറിയ നോമ്പെന്ന് തന്നെ ഈ നോയമ്പിനെ വിളിക്കുന്ന ധാരാളം ആളുകളുണ്ട്. വലിയ നോമ്പിന് മുമ്പ് വരുന്ന നോമ്പായതുകൊണ്ട് ചെറിയ നോമ്പ് എന്ന് വിളിക്കുന്ന ഒരു നല്ല ജനസമൂഹവും പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിന്റെ വടക്കൻ ഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ചെറിയ നോമ്പ് ഒരു വിശ്വാസിയെ എക്യുപ്പ് ചെയ്യുന്ന, അതായത് ഒരു വലിയ അനുഭവത്തിലേക്ക് അവനെ ഒരുക്കുന്ന, നമ്മൾ ഈ ചില ഇഞ്ചക്ഷനൊക്കെ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ഒരു ടെസ്റ്റ് ഡോസ് എടുത്ത് നോക്കും. How it's going to be എന്നുള്ളത് അറിയാനായിട്ട് അത്തരത്തിൽ നമ്മെ തന്നെ ഒന്ന് ഒരുക്കുന്ന ഒരു നോമ്പായിട്ട് വേണം ഈ നോമ്പിനെ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുവാനായിട്ട്. അനുഗ്രഹകരമായി ഈ നോമ്പ് ഏവരും ആചരിക്കുന്നുണ്ട് എന്നുള്ള ബോധ്യത്തോടുകൂടെ തന്നെ നല്ല ദർശനങ്ങളോടെ ഇതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തുവാൻ തക്കവണ്ണം നമുക്കൊക്കെയും സാധിക്കട്ടെ എന്ന് ആദ്യമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ആകുന്നു ചെയ്യുന്നത്. നമ്മുടെ കർത്താവ് തന്റെ പരസ്യ ശുശ്രൂഷയുടെ കാലത്ത് ഒരിക്കലിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ആളുകളൊക്കെ ഇങ്ങനെ അവന്റെ അടുക്കൽ വന്നു, അവനൊരിക്കലിങ്ങനെ ഊമയായ ഒരു ഭൂതത്തെ പുറത്താക്കി, ഒരു മനുഷ്യനിൽ നിന്ന് പുറത്താക്കി. അപ്പൊ ഇങ്ങനെ ഇവൻ ബേൽസബൂലിനെ കൊണ്ടാണ് പുറത്താക്കുന്നതെന്നും മറ്റും പറഞ്ഞ ആളുകൾ ഇങ്ങനെ ഇവനെതിരെ കൂടി. അപ്പോൾ ചില ആളുകൾ കർത്താവിനോട് ചോദിച്ചു, നീ ശരിക്കും ദൈവപുത്രനാണോ? നീ ദൈവപുത്രനാണെങ്കിൽ എന്ത് അടയാളമാണ് ഞങ്ങൾക്ക് നൽകുവാനുള്ളത്? നീ ദൈവപുത്രനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ തക്ക വേണം. വട്ട് സൈൻ ഡു യു ഹാവ് എന്ന് ചോദിച്ചു. പിന്നെ കർത്താവ് മറുപടി പറയുന്ന ഒരു വാക്യമുണ്ട്. ഈ തലമുറ, ദോഷമുള്ള ഈ തലമുറ അടയാളം അന്വേഷിക്കുകയാണ്. കർത്താവ് പറയുകയാണ്, എനിക്ക് നിങ്ങൾക്ക് നൽകുവാനായിട്ട് ഒരടയാളമേ ഉള്ളൂ. എന്താണ് അടയാളം? യോന നിനുവയ്ക്ക് അടയാളമായതുപോലെ മനുഷ്യപുത്രൻ ഈ തലമുറയ്ക്കും അടയാളമാകും. പറയുകയാണ്, ജസ്റ്റ് ജോന വാസ് എ സൈൻ ടു നിനുവ. നിനുവയ്ക്ക് യോന ഒരു അടയാളമായിരുന്നു, അതേപോലെ മനുഷ്യപുത്രൻ ഈ തലമുറയ്ക്ക് ഒരടയാളമാകും. അതിനായ രാജേഷ് അച്ഛൻ ആമുഖ വാക്കുകൾ ഓർമ്മിപ്പിച്ചതുപോലെ യോനയുടെ പുസ്തകം, അതിന്റെ ഓരോ വാചകങ്ങളും അതിന്റെ ഓരോ വരികളും അത്ര കണ്ട് വ്യാഖ്യാനത്തിന് കാരണമാകുന്ന, പ്രത്യേകിച്ച് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിലൊക്കെ നമുക്ക് ഒരുപാട് ദർശനങ്ങളെ സ്വീകരിക്കാവുന്ന ഒരു ചെറിയ പുസ്തകമായിട്ടാണ് നമ്മൾ കാണുന്നത്. കർത്താവ് പോലും ഒരുപാട് പ്രവാചകന്മാരുടെ ജീവിത അനുഭവങ്ങളും സംഭവങ്ങളും ഒക്കെ ഉണ്ടായിട്ട് തന്റെ ജീവിതവുമായിട്ട് ഏറ്റവും അധികം താരതമ്യപ്പെടുത്തുവാൻ തക്കവണ്ണം എടുക്കുന്ന പുസ്തകവും യോനായുടെ കഥയാണ്, യോനയുടെ പുസ്തകമാണ്. എന്നിട്ട് പറയുന്നുണ്ട്, യോന മത്സ്യത്തിന്റെ ഉള്ളിൽ മൂന്ന് ദിവസം ഇരുന്നത് പോലെ മനുഷ്യപുത്രനും അപ്രകാരം തന്നെ ആകേണ്ടിയിരിക്കുന്നുവെന്നും മറ്റും കർത്താവ് അതിനോട് ചേർത്ത് പറയുന്നതുമുണ്ട്. അപ്പോൾ യോന ഒരു അടയാളമാണെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്തിന്റെ അടയാളം എന്നുള്ളതിനെ പറ്റി ഒരുപാട് വ്യാഖ്യാനങ്ങളും വായനകളും ഒക്കെ നമുക്ക് നടത്തുവാനായിട്ട് സാധിക്കും. എങ്കിലും നമ്മുടെ ഈ സമയത്തിന്റെ കുറവിൽ ഒരു രണ്ട് കാര്യങ്ങൾ, യോന അടയാളമായിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ മാത്രം ഒരുമിച്ചൊന്ന് ചിന്തിച്ച് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തെ ഒന്ന് പുതുക്കുവാൻ തക്ക വണ്ണം ഞാൻ ആഗ്രഹിക്കുകയാണ്. യോനയുടെ കഥയൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. നിനുവയിലേക്ക് പോകുവാൻ ആവശ്യപ്പെടുന്ന യോന കർത്താവിന്റെ കൽപ്പനയെ ലംഘിച്ച് തർസീസിലേക്ക് പോവുകയും വഴിമധ്യേ കടലിൽ ഇടപെടുകയും മത്സ്യം വിഴുങ്ങുകയും മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും കരയിലെത്തി, വീണ്ടും ദൈവകൽപ്പനയുണ്ടായി, അവൻ നിനുവയിലേക്ക് പോയി നിനുവയിൽ പ്രസംഗിച്ച് നിനുവ ജനത മുഴുവൻ മാനസാന്തരപ്പെടുകയും, എന്നാൽ അതിന്റെ അവസാനം നമ്മൾ കാണുന്നുണ്ട്, വീണ്ടും ഒരു തരത്തിൽ പറഞ്ഞാൽ ദൈവത്തോട് മറുതലിക്കുന്ന, ദൈവത്തോട് പരാതി പറയുന്ന യോനയുണ്ട്. ആ ഒരു നോട്ടിലാണ്, ആ ഒരു ടോണിലാണ് ഈ പുസ്തകം അവസാനിക്കുന്നത്. ഞാൻ ഒന്നാമത് കുറിച്ചിരിക്കുന്നത് യോന പരിഷ്കൃതമായ ദൈവബോധത്തിന്റെ അടയാളമെന്നാണ്. ആ വാക്കല്പം കട്ടികൂടിയ വാക്കാണെന്ന് ഒരുപക്ഷെ നമുക്ക് ആദ്യത്തെ കേൾവിയിൽ തോന്നിയേക്കാം. പരിഷ്കൃതമായ ദൈവബോധം, ഇറ്റ്സ് എ സൈൻ ഓഫ് റിന്യൂഡ് ഗോഡ് കോൺഷ്യസ്നെസ്. പരിഷ്കൃതമായ ഒരു ദൈവബോധം. ഞാൻ ഈ പുസ്തകം വായിക്കുമ്പോഴൊക്കെ ഓർക്കാറുണ്ട്, ഈ പുസ്തകത്തിനകത്ത് ഒരുപാട് അല്ലെ ഉപദേശങ്ങളോ, സാധാരണ പ്രവചനങ്ങളിൽ കാണുന്നത് പോലെയുള്ള ഉപദേശങ്ങളോ, ദൈവം പ്രവാചകങ്ങളിൽ നിന്ന് നിർദ്ദേശങ്ങളോ, ഇക്കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല. ഇതൊരു കഥയാണ്, ഒരു കഥ പോലെ പറഞ്ഞു പോവുകയാണ്. യഹോവ സംസാരിക്കുന്നതായി മൂന്ന് ഇൻസ്റ്റൻസസ് മാത്രമേ ഈ പുസ്തകത്തിലുള്ളൂ. അതിൽ രണ്ടു തവണ യോനയോട് നിനുവയിലേക്ക് പോകുവാനും ഏറ്റവും അവസാനം, അവസാനത്തെ അധ്യായത്തിൽ യോനയോട് ആവണക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഐ മീൻ ഒരു സംവാദവും. അപ്പൊ ഇങ്ങനെ മൂന്നിടത്ത് മാത്രമേ ഈ പുസ്തകത്തിൽ പരാമർശിക്കുന്നുള്ളൂ യഹോവയും ദൈവത്തെ പറ്റിയിട്ട്. യോനയോട് തുടക്കത്തെ ദൈവം പറയുകയാണ്, നീ പുറപ്പെട്ട് മഹാനഗരമായി നിനുവയിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്കാം. യോനയെ സംബന്ധിച്ച് യോനയ്ക്കറിയാം, ഐ ആം എ പ്രോഫിറ്റ് ഓഫ് ഗോഡ്, യഹോവയുടെ പ്രവാചകനാണ് താൻ. എന്നാൽ ഈ ഒരു ദൈവ കൽപ്പന കിട്ടിയപ്പോൾ എന്റെ ഒരു ചിന്തയാണ് ഞാൻ മനസ്സിലാക്കുന്നത്, യോനയുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന വികാരങ്ങൾ വിചാരങ്ങൾ എന്തൊക്കെയാവാം. യോനയ്ക്ക് ചിന്തിക്കാം, അല്ലെ, ഞാൻ ഇസ്രായേലിന്റെ ഒരു പ്രവാചകനാണ്, ദൈവത്തിന്റെ ജനത്തിന്റെ പ്രവാചകനാണ്. നിനുവ എന്ന് പറയുന്ന നഗരം അത് ഇസ്രായേലിൽ പെട്ടതല്ല, അസീറിയയുടെ അശൂരിയ രാജ്യത്തിന്റെ തലസ്ഥാനമാണ്. ഇറ്റ് ഇസ് നെവർ റിലേറ്റഡ് ടു ദ ട്രൈബ് ഓഫ് ഇസ്രായേൽ, ടു എനി ട്രൈബ് ഓഫ് ഇസ്രായേൽ, ടു എനി ഓഫ് ദ ജുഡേൻ യുനോ ഇൻഹെറിറ്റൻസ്, ഇങ്ങനെ ഒന്നുമില്ലാത്ത, ഒരു ബന്ധവും ഇല്ലാത്ത ഒരു രാജ്യത്തേക്ക് വൈ ഷുഡ് ഐ ഗോ, ഞാൻ എന്തിനാണ് പോകേണ്ടത്? രണ്ട്, ഈ നഗരത്തെ കുറിച്ച് പറയുന്നുണ്ട്, നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു, വേദപുസ്തകത്തിലും പറയുന്നുണ്ട്, ദുഷ്ടനഗരമാണ്, പരാക്രമികളുടെ നഗരമാണ്, അല്ലെ, എന്തും സംഭവിക്കാവുന്ന ഇടമാണ്. എന്താണ് ഞാൻ അവിടേക്ക് പോയാൽ എന്റെ ജീവൻ ഉണ്ടാവുന്നൊരു ഉറപ്പ്? ഒരു ഉറപ്പുമില്ല. പോയാൽ എന്ത് സംഭവിക്കുമെന്ന് തനിക്കൊരു ഉറപ്പുമില്ല. അതുകൊണ്ട് തന്റെ തന്നെ ലോജിക്ക് വെച്ചിട്ട് ഈ മനുഷ്യൻ ചിന്തിക്കുകയാണ്. ഞാനതിനെ കാണുവാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ്, യോനയെ സംബന്ധിച്ച് യഹോവയുടെ കൽപ്പന ലംഘിക്കുന്നവനായ ധിക്കരിക്കുന്നവനായ യോന, അവന് യഹോവ എന്ന് പറയുന്നത് അവന്റെ ഈ തൊഴിൽ നൽകുന്ന ഒരു തൊഴിൽ ദാതാവാണ്. God is an employer. Yahweh is an employer for him at the time when he rejects the order from his God. അവനെ സംബന്ധിച്ച് തനിക്ക് തൊഴിൽ നൽകാനുള്ള ഒരാൾ, തന്റെ ഒരു തൊഴിൽ ദാതാവ്, അവൻ തന്നോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു, അത് തനിക്ക് സ്വീകരിക്കാം സ്വീകരിക്കാതിരിക്കാം. അവൻ സ്വീകരിക്കാതിരിക്കുകയാണ്. അവൻ എന്നിട്ട് പോയി അല്ലെ കപ്പലിൽ കയറുകയാണ്. രസകരമായിട്ട് പറയുകയാണ്, കപ്പലിന്റെ അടിത്തട്ടിൽ സുഖമായി കിടന്നുറങ്ങുകയാണ്. ഇതൊന്നും തന്നെ ബാധിക്കുന്നേ ഇല്ല എന്നുള്ള ചിന്തയിൽ ദൈവ കൽപ്പനയൊക്കെ ലംഘിച്ച് വികലമായ ഒരു ദൈവബോധത്തിൽ, ഞാൻ ആ വാചകത്തെയാണ് അടിവരയിടുവാൻ ആഗ്രഹിക്കുന്നത്, വികലമായ ഒരു ദൈവബോധത്തിൽ അവൻ തർസീസിലേക്ക് കപ്പൽ കയറുകയാണ്. വികലമായ ഒരു ദൈവബോധം. ദൈവം ആര് എന്നൊരു ചോദ്യമുണ്ട്. ഈ പ്രവാചകനെ സംബന്ധിച്ച് പഴയ നിയമകാലത്ത് പ്രവാചക പരമ്പരകളുണ്ട്. പ്രവാചക പരമ്പര അത് ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണോ അങ്ങനെയുള്ളവർ. പക്ഷേ അവനെ സംബന്ധിച്ച് അവൻ ഈ കാര്യങ്ങളൊക്കെ മറന്ന് ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടവനാണെന്നോ താൻ അത്തരത്തിൽ വിളി ലഭിച്ചവനാണെന്നുള്ള ബോധ്യമൊക്കെ വിട്ടിട്ട് അവൻ ദൈവത്തെ കാണുന്നത് തനിക്ക് ഈ കാര്യങ്ങളൊക്കെ നൽകുവാൻ നൽകുന്ന, തനിക്ക് വേണമെങ്കിൽ സ്വീകരിക്കുകയും വേണമെങ്കിൽ സ്വീകരിക്കാതിരിക്കുകയും ചെയ്യാവുന്ന ഒരാളായി, ഒരു വികലമായ ദൈവബോധത്തിലേക്ക് ദൈവസങ്കല്പത്തിലേക്ക് ഈ മനുഷ്യൻ അടുത്തു വരികയാണ് എന്ന് വേണം സ്നേഹിതരെ മനസ്സിലാക്കുവാൻ തക്ക വണ്ണം. ഞാനും നിങ്ങളുമൊക്കെ പലപ്പോഴും നമ്മുടെ ജീവിതാനുഭവങ്ങളിലും ഈ ദൈവബോധം വികലമായി പോകുന്ന ഒരു വലിയ യാഥാർത്ഥ്യമുണ്ട്. എനിക്ക് ദൈവം ആരാണെന്നൊരു ചോദ്യമുണ്ട്. ഈ മൂന്നു നോമ്പിന്റെ ഈ ദിനങ്ങളിൽ നമ്മൾ ആവർത്തിച്ച് ചോദിക്കേണ്ട ഒരു ചോദ്യമാണിത്. Who is this God to me? അവൻ എനിക്ക് ആരാണ്? അവൻ എനിക്ക് എന്താണ് ചെയ്യുന്നത്? എങ്ങനെയാണ് ഞാൻ അവനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? യോനായ ധ്യാനിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രധാനമായിട്ട് ചോദിക്കേണ്ട ഒരു ചോദ്യം നമ്മളിതാണ്, ഞാൻ എങ്ങനെയാണ് എന്റെ ദൈവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ കർത്താവ് ഇങ്ങനെ നടക്കുന്ന സമയത്ത് പുരുഷാരത്തിൽ നിന്ന് ഒരാൾ വന്നിട്ട് കർത്താവിനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. കർത്താവിനോട് ചോദിക്കുകയാണ്, കർത്താവെ, ഞാനുമായി എന്റെ സഹോദരനും സ്വത്ത് തർക്കമൊക്കെ ഉണ്ട്, നീ വന്ന് അതൊന്ന് പറഞ്ഞു തീർത്തു തരണം. നമുക്കറിയാവുന്ന കഥയാണ്, ഞാൻ വിശ്വസിക്കുകയാണ്. കർത്താവിന്റെ മറുപടി എന്താണെന്ന് ആരെങ്കിലും ഓർത്തെടുക്കുന്നുണ്ടോ? ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിലാണ് കർത്താവ് ഈ മനുഷ്യനോട്, അല്ലെ, വളരെ ജനുവനായിട്ടുള്ള ഒരു കാര്യമാണ്, വീട്ടിൽ പ്രശ്നമുണ്ട്, കർത്താവെ വന്ന് പറഞ്ഞു തരണം, പറഞ്ഞു തീർത്തു തരണം. കർത്താവ് അയാളുടെ കൂടെ പോയില്ല എന്ന് മാത്രമല്ല, ഇനിവേ ലോർഡ് ഈസ് കോൾഡിങ് ഹിം. അവനോട് ചോദിക്കുകയാണ്, ഹേ മനുഷ്യ, എന്നെ നിങ്ങൾക്ക് ന്യായകർത്താവോ പങ്കിടുന്നവനോ ആക്കിയത് ആര്? നിന്നോട് ആര് പറഞ്ഞു ഇങ്ങനെ സ്വത്ത് വീതം വെച്ച് തരേണ്ട, പ്രശ്നം പറഞ്ഞു തീർക്കേണ്ട ഒരു പങ്കിടിയിലുകാരനാണ്, ഒരു എന്നാ പറയുന്നത്, ഒരു ന്യായാധിപനാണ് ഞാനെന്ന് ആര് പറഞ്ഞു എന്ന് ചോദിച്ച് കർത്താവ് ഈ മനുഷ്യനെ ശാസിക്കുകയാണ്, ശകാരിക്കുകയാണ്. സ്നേഹിതരെ, ഞാനും നിങ്ങളും ഒക്കെ ഇന്ന് പലപ്പോഴും ദൈവത്തിന് പല ജോലികളും കൽപ്പിച്ച് നൽകുന്നുണ്ട്. എന്റെ ജീവിതത്തിൽ എനിക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ നൽകുവാനുള്ള, എനിക്ക് ഇന്നിന്ന കാര്യങ്ങൾ നേടിയെടുക്കുവാനുള്ള, ഹീസ് യുനോ എ സോഴ്സ് ഓഫ് പവർ, ശക്തിയുടെ ഒരു ഉറവിടമാണ്. അതൊക്കെ നമുക്കറിയാം. ആ ശക്തി എന്ന് പറയുന്നത് പലപ്പോഴും ഇറ്റ്സ് ഓൾ അബൌട്ട് ഗിഫ്റ്റ് ദാറ്റ് വി റിസീവ്. കിട്ടുവാനുള്ള, നേടുവാനുള്ള ദാനങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഒരു ബന്ധമായി പലപ്പോഴും നമ്മുടെ ദൈവബന്ധം ഇന്ന് വികലമായി പോകുന്നു. യോനയെ സംബന്ധിച്ച് ദൈവം അവന്റെ തൊഴിൽ ദാതാവാണെങ്കിൽ, എന്നെയും നിങ്ങളെയും സംബന്ധിച്ചല്ലേ, ഞാനൊരു വൈദികനാണ്, പലപ്പോഴും ഞാൻ ചിന്ത എനിക്ക് വേണമെങ്കിൽ ചിന്തിക്കാം, അല്ലേ, ഈ ദൈവമില്ലെങ്കിൽ, ഈ സങ്കല്പമില്ലായിരുന്നുവെങ്കിൽ എനിക്ക് ഒരു പക്ഷേ ഈ ഒരു തൊഴിൽ മേഖലയിലേക്ക് അടുത്തു വരുവാൻ സാധിക്കുകയില്ല. അപ്പോൾ അവനെനിക്ക് ആരാണ്? അവനെനിക്കൊരു എംപ്ലോയറാണ്, അല്ലെ. അല്ലെങ്കിൽ വേറെ ചിലരെ സംബന്ധിച്ചിടത്തോളം ദൈവം എന്ന് പറയുന്നത് അല്ലെ ഒരു ഡെക്കറേഷനാണ്, ഭക്തനാണെന്ന്, ഭക്തയാണെന്ന് പുറമെ കാട്ടുവാനൊക്കെ വണ്ണം എടുത്തുപയോഗിക്കാവുന്ന ഒരു ടൂൾ. ഇങ്ങനെയൊക്കെ പലപ്പോഴും ദൈവത്തെ നിസ്സാരമാക്കി, ചെറുതാക്കി, ഒന്നുമല്ലാതാക്കുന്ന ഒരു സാഹചര്യം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാവുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം വ്യക്തമായിട്ട് ഓർത്തുകൊള്ളണം, യോന ഇങ്ങനെയായിരുന്ന യോന മത്സ്യത്തിന്റെ ഉദരത്തിലേക്ക് ചെന്ന് കഴിയുമ്പോൾ, ഞാൻ പറയും, യോനായുടെ പുസ്തകം 2-ാമത്തെ അധ്യായത്തോളം മനോഹരമായ ഒരു പ്രാർത്ഥന, അവിടെ കിടന്നവൻ തിരിച്ചറിയുകയാണ് താൻ എന്തിനെയാണ് ഉപേക്ഷിച്ചു പോരുന്നത് എന്ന്, താൻ എന്തിനെയാണ് നിസ്സാരമാക്കി കളഞ്ഞത് എന്ന് ആ മനുഷ്യൻ മനസ്സിലാക്കുകയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വാചകം 2-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യമാണ്. ആ മനുഷ്യൻ പറയുകയാണ്, നിന്റെ ദൃഷ്ടിയിൽ നിന്നും എനിക്ക് നീക്കം വന്നിരിക്കുന്നു, എന്റെ പ്രവൃത്തി കാരണം നിന്റെ ദൃഷ്ടിയിൽ നിന്നും എനിക്ക് നീക്കം വന്നിരിക്കുന്നു. ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും. എനിക്കിനി അതിന് മാത്രമേ യോഗ്യതയുള്ളൂ, അർഹതയുള്ളൂ. ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമെന്ന് ഈ മനുഷ്യൻ പറയുകയാണ്. സ്നേഹിത, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇങ്ങനെയുള്ള വികലമായ ഇടത്തുനിന്ന് അല്പവും കൂടെ ഒരു റിന്യൂവ്ഡ് ആയിട്ടുള്ള ഒരു ഗോഡ് കോൺഷ്യസ്നസ്, അവൻ എനിക്ക് ആരാണ് എന്ന ചോദ്യത്തിന് കർത്താവ് ആവർത്തിച്ച് അടിവരയിട്ട് പറയുന്ന ഒരാശയമുണ്ട്. അവൻ നിനക്ക് അപ്പനാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നുണ്ട്, പ്രാർത്ഥിക്കണമെങ്കിൽ നീ എങ്ങനെ പ്രാർത്ഥിക്കണം? സ്വർഗസ്ഥനായ ദൈവമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുവാനല്ല പറഞ്ഞത്, സ്വർഗസ്ഥനായ യഹോവ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുവാനല്ല പറഞ്ഞത്. മറിച്ച് എന്ത് പ്രാർത്ഥിക്കൂ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ അപ്പ, പിതാവേ, സ്വർഗത്തിലുള്ള എന്റെ അപ്പ എന്ന് വിളിക്കുവാനാണ് പറഞ്ഞത്. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ തന്നെ താഴേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ഡു നോട്ട് വറി അബൌട്ട് എനിത്തിങ് യു നോ അബൌട്ട് വാട്ട് യു ഈറ്റ് വാട്ട് യു ഡ്രസ്, അത്തരം കാര്യങ്ങളെ കുറിച്ച് ഒന്നും ചിന്തിക്കരുതേ, ഭാരപ്പെടരുതേ. പിന്നെ എന്ത് ചെയ്യണം? ഫേസ്റ്റ് സീക്ക് ഹിസ് കിങ്ഡം. ഇത് പറയുകയാണ്, നിന്റെ സ്വർഗസ്ഥനായ അപ്പന്, സ്വർഗസ്ഥനായ പിതാവിന് ഇതെല്ലാം നിനക്ക് ആവശ്യമാണെന്ന് അറിയാം. നീ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കൂ, എവറിഥിങ് വിൽ ബി ഗിവൺ ടു യു. ധൂർത്തനായ പുത്രന്റെ ഉപമയിൽ എത്ര സന്ദർഭത്തിലാണെന്നും ഇങ്ങനെ ഈ അപ്പൻ മകൻ ബന്ധത്തിലേക്ക് ഒരു വിശ്വാസിയെ കൂട്ടിക്കൊണ്ടുവരുവാൻ തക്കവണ്ണം കർത്താവ് ആഗ്രഹിക്കുന്നത്. കർത്താവ് അതുകൊണ്ടായിരിക്കാം പറയുന്നത്, എനിക്ക് നൽകുവാനുള്ളത് യോനയുടെ അടയാളമേ ഉള്ളൂ. യോനയുടെ വികലമായ ദൈവബോധത്തിൽ നിന്ന് പരിഷ്കൃതമായ ഒരു ദൈവബോധത്തിലേക്ക്. അവൻ നിനക്ക് ദാതാവല്ല, അവൻ നിനക്ക് പിതാവാണ്. ഹീസ് നോട്ട് എ പ്രൊവൈഡർ ഫോർ യു, ഹീസ് നോട്ട് എൻ എംപ്ലോയർ ഫോർ യു, റാദർ ഹീസ് യുവർ ഫാദർ. ഞാൻ ഒന്നാമത്തെ ചിന്ത അവിടെ അവസാനിപ്പിക്കുകയാണ്. പരിഷ്കൃതമായ, പരിഷ്കരിക്കേണ്ട, കൂടുതൽ മെച്ചപ്പെടുത്തേണ്ട ഒരു ദൈവ സങ്കല്പമുണ്ട്. ഈ നോമ്പിന്റെ കാലത്ത് അടിവരയിടണം. അതിനകത്ത് സന്തോഷവും സന്താപവും ഒക്കെ ഉണ്ടാവും. പണമുള്ള അവസ്ഥയും ഇല്ലാത്ത അവസ്ഥയും ഒക്കെ ഉണ്ടാവും. രോഗമുള്ള അവസ്ഥയും ഇല്ലാത്ത അവസ്ഥയും ഒക്കെ ഉണ്ടാവും. ഏതവസ്ഥയിലാകുമ്പോഴും എനിക്കൊരപ്പനുണ്ട് എന്ന ബോധ്യം, ആ ബോധ്യമാണല്ലോ നമ്മളെ പലപ്പോഴും പിടിച്ചു നിർത്തുന്നത്. എനിക്കൊരപ്പനുണ്ട് എന്നൊരു ബോധ്യത്തിൽ അല്ലെ, നിലവായിൽ പോയി പ്രതിസന്ധി നേരിട്ടാലും എന്നെ കരുതുവാൻ ഒരു അപ്പനുണ്ട് എന്ന ബോധ്യത്തിലേക്ക് യോന പിന്നീട് ഉയരുന്നുണ്ട്. നമുക്കും അത്തരത്തിൽ വിശാലമായൊരു ദൈവസങ്കല്പത്തിലേക്ക് ഉയരാമെന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു കുറിപ്പ്. പരിഷ്കൃതമായ ദൈവബോധത്തിന്റെ അടയാളമാണ് യോന. രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം നൽകുന്ന രണ്ടാമത്തെ ഊഴത്തിന്റെ അടയാളം എന്നുള്ളതാണ്. ഈ പുസ്തകം മുഴുവൻ അങ്ങനെയാണ്. ഇറ്റ്സ് ഓൾ അബൌട്ട് ഗോഡ് ഗിവിംഗ് യു എ സെക്കൻഡ് ചാൻസ്. വീണ്ടും ഒരു അവസരം നൽകുകയാണ്. അത് യോനയുടെ കഥയിൽ വളരെ വ്യക്തമാണ്. യോനയോട് പോകാൻ പറയുന്നു, അത് കേൾക്കുന്നില്ല. എന്നാൽ വീണ്ടും യോനയോട് ദൈവം പറയുകയാണ്, വീണ്ടും നീ പുറപ്പെട്ടു പോയി നിനുവയിൽ പോയി അവരോട് നീ സംസാരിക്കൂ എന്നുള്ളത് അല്ലെ. രണ്ടാമത്തെ ഒരു ഊഴമാണ്. എന്തുകൊണ്ടാണ് ഈ ദൈവം രണ്ടാമതൊരു ഒരു ഊഴം നൽകുന്നത്? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഈ നിനുവ എന്ന് പറയുന്ന നഗരം ഇസ്രായേലുമായിട്ടൊരു ബന്ധവുമില്ലാത്ത, ദൈവജനമല്ലാത്ത ഒരു രാജ്യമാണ്, ദൈവത്തെ അറിഞ്ഞിട്ടില്ലാത്ത ഒരു രാജ്യമാണ്. പക്ഷെ അവരുടെ അനുതാപത്തിൽ പോലും താല്പര്യത്തോടെ കാത്തിരിക്കുന്ന ഒരു യഹോവയാം ദൈവം. അതുകൊണ്ട് നമ്മൾ പറയാറുണ്ട് പലപ്പോഴും, ദൈവത്തിന്റെ ഏറ്റവും വലിയ അല്ലെ, ഒരുപാട് വിശേഷണങ്ങളൊക്കെ നമുക്ക് നൽകാൻ സാധിക്കും ദൈവത്തിന്. പക്ഷെ ഏറ്റവും വലിയ വിശേഷണം എന്താണ്? സ്നേഹിക്കുന്നവനായ ദൈവം എന്നുള്ളതാണ്. സ്നേഹിക്കുന്നവനായ ഒരു ദൈവമുണ്ടോ എന്നൊരു ബോധ്യമാണ്. സ്നേഹിക്കുന്നവനായ ഒരു ദൈവമുള്ളത് കൊണ്ടാണ് യോനയുടെ എല്ലാ കൊള്ളരുതായ്മകളുടെ മധ്യത്തിലും യോനയ്ക്ക് വീണ്ടും ഒരവസരം. നിനുവ പരാക്രമിയുടെ ദുഷ്ടതയുടെ പര്യായമായിട്ട് മാറി, പക്ഷെ നിനുവയ്ക്ക് വീണ്ടും ഒരവസരം. എന്താ യോന നിനുവയിൽ പോയി പ്രസംഗിച്ചത്? യോന ഒരിക്കലും നിനുവയിൽ പോയി അനുഭവിക്കുവാനൊന്നും പ്രസംഗിച്ചില്ല, മനസാന്തരപ്പെടുവാൻ പ്രസംഗിച്ചില്ല. യോന പ്രസംഗിച്ചത് ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനുവ നഗരം ഉന്മൂലമാകും. യോന നിനുവയുടെ കഥ തീർന്നു, ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനുവ ഉന്മൂലമാകുമെന്നാണ് പ്രസംഗിച്ചത്. യോനയ്ക്ക് ഉറപ്പായിരുന്നു അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന്. പക്ഷേ നാശത്തിന്റെ ആ കുഴിയിൽ നിന്ന് ഞാൻ പറഞ്ഞ വാക്ക്, ഗെയ് ഗോഡ് ഈസ് ഗിവിംഗ് ദം അനദർ ചാൻസ്. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ, ആ രണ്ടാമത്തെ ഊഴത്തിലേക്ക് ഒരുവൻ അടുത്തു വരണമെങ്കിൽ നുറുങ്ങിയ ഒരു ഹൃദയം ആവശ്യമായിരിക്കുന്നു. നുറുങ്ങിയ ഒരു ഹൃദയം ആവശ്യമായിരിക്കുന്നു. എത്ര മനോഹരമായിട്ടാണെന്നോ യോനയുടെ പ്രസംഗം കേട്ട് നിനുവയിലെ ജനത 3-ാം അധ്യായത്തിന്റെ അല്ലാണ്ട് 5-ാം വാക്യം മുതൽ വളരെ വിശാലമായിട്ട് പറയുകയാണ്, നിനുവക്കാർ അല്ലെ ഒരു വലിയ ഉപവാസം പരസ്യം ചെയ്തു, എല്ലാവരും ഒരുപോലെ ഇട്ടുകൊടുക്കണം. അതൊക്കെ താഴേക്ക് വരുമ്പോൾ വേറൊരു വാചകമുണ്ട്, അതിമനോഹരമായ മറ്റൊരു വാചകമാണ്. 3-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം അതിന്റെ താഴേക്ക് വരുമ്പോൾ പറയുകയാണ്, ഓരോരുത്തൻ നമ്മൾ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് എഴുതി വെക്കേണ്ട വാചകമാണ്. ഓരോരുത്തൻ താന്താന്റെ ദുർമാർഗവും താന്താന്റെ കൈക്കലുള്ള സാഹസവും വിട്ട് മനം തിരിയണം. ഓരോരുത്തൻ താന്താന്റെ ദുർമാർഗവും താന്താന്റെ കൈക്കലുള്ള സാഹസവും വിട്ട് തിരിയണം. സ്നേഹിത, ദൈവം എനിക്കും നിനക്കും വീണ്ടും ഒരു ഉയരം നൽകും. അതെന്റെ കഴിവുകൊണ്ടോ ഞാൻ വലിയ ആളായതുകൊണ്ടോ അല്ല, മറിച്ചത് ദൈവത്തിന്റെ കരുണ കൊണ്ടാണ്. ഹീസ് ദാറ്റ് മച്ച് പ്രൊവിഡന്റ്. അത്രയ്ക്ക് കരുണയുള്ള ഒരു ദൈവമാണ് നമുക്കുള്ളത്. എന്നാൽ അതിന് ഒരു ഉപാധിയുണ്ട്, അത് നുറങ്ങിയ ഒരു ഹൃദയം എന്നുള്ളതാണ്. മുന്തിരിത്തോട്ടത്തിന്റെ നടുവിൽ ഒരു അത്തി ഉണ്ടായിരുന്നു. ആ അത്തി ഫലം കായ്ച്ചിരുന്നില്ല, കർത്താവ് പറഞ്ഞ ഉപമയാണ്. ആ അത്തി ഫലം കായ്ച്ചിരുന്നില്ല. അതിനെ വെട്ടിക്കളയുവാനായിട്ട് വീട്ടുടമസ്ഥൻ വരികയാണ്. തോട്ടക്കാരൻ പ്ലീഡ് ചെയ്യുകയാണ്, യജമാനെ വെട്ടിക്കളയരുതേ, വെട്ടിക്കളയരുതേ, കൈൻഡ്ലി ഗിവ് ഇറ്റ് അനദർ ചാൻസ്. ഞാൻ ഈ വർഷം കൂടുതൽ നന്നായി, കൂടുതൽ മെച്ചമായി അതിനെ പരിപാലിക്കാം. സ്നേഹിത, അതാണ് ഈ നോമ്പുകാലത്ത് നാം ചിന്തിക്കേണ്ടത്. എനിക്ക് കർത്താവ് രണ്ടാമതൊരു അവസരം തരുമ്പോൾ കൂടുതൽ നന്നായി, കൂടുതൽ മെച്ചമായി എന്റെ ജീവിതത്തെ ഒന്ന് കരുപ്പിടിപ്പിക്കുവാൻ എനിക്ക് സാധിക്കുമോ എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കേണ്ടത്. അതിനെയാണ് നമ്മൾ അനുതാപം എന്നൊക്കെ പറയുന്നത്. കൈക്കലുള്ള സാഹസവും കൈക്കലുള്ള ദുർമാർഗവും വിട്ടുതിരിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് തിരിയുമെങ്കിൽ, ഇവിടെ പറയുന്ന വാചകം എന്താണ്? ജനമെല്ലാം അനുതപിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? മൂന്നാം അധ്യായത്തിൽ അവസാനത്തെ വാക്യം എത്ര മനോഹരമാണെന്നോ, ദൈവം അനുതപിച്ചു വരുത്തുമെന്ന് പറഞ്ഞ് അനർത്ഥം അവർക്ക് വരുത്തിയതുമില്ല. ദൈവം പോലും അനുതപിക്കുകയാണ്. ആ അനുതാപത്തിലൂടെയാണ് രണ്ടാമത്തെ അവസരം നൽകുക. സ്നേഹിത, നമ്മുടെ അനുതാപം ഫലം പുറപ്പെടുവിക്കുന്ന അനുതാപമാകട്ടെ. ദൈവം നമുക്ക് രണ്ടാമതൊരു ഊഴം നൽകുകയാണ്. രണ്ടാമത് ഊഴം നൽകുന്ന കാരുണ്യവാനായ സ്നേഹിക്കുന്നവനായ ദൈവത്തിന്റെ അടയാളം. നമ്മുടെയൊക്കെ ജീവിതങ്ങളിലെ തകർച്ചകളെ നമുക്ക് ഈ സമയത്തൊന്ന് ചിന്തിച്ചു നോക്കാം. ഇനിയൊരു അവസരമില്ല എന്ന് കരുതിയാണ് പല ജീവിതങ്ങളും ഇരുളടഞ്ഞു പോകുന്നത്. എല്ലാം അസ്തമിച്ചു എന്ന് വിചാരിച്ചാണ് പല ജീവിതങ്ങളും നശിച്ചു പോകുന്നത്. യു ഹാവ് എ ലവിംഗ് ഗോഡ്, യു ഹാവ് എ പ്രൊവിഡന്റ് ഗോഡ്. കരുണയുള്ളവനായ ദൈവത്തിൽ ഒന്ന് വിശ്വസിച്ച് നുറുങ്ങിയ ഹൃദയത്തോടെ അനുതാപത്തോടെ വീഴ്ചകളെ കുറിച്ച് ബലഹീനതകളെ കുറിച്ച് ഒന്ന് പുനഃപരിശോധിച്ച് കൂടുതൽ മെച്ചമായിട്ട് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, നിന്നെ കാത്തിരിക്കുന്ന തടിച്ച കാളക്കുട്ടിയെ അറുത്ത് കാത്തിരിക്കുന്ന ഒരു പിതാവുണ്ട് എന്ന ബോധ്യം കൂടുതലായി നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ രണ്ടാമത്തെ കുറിപ്പിനെയും എന്റെ പ്രസംഗത്തെയും അവസാനിപ്പിക്കുകയാണ്. രണ്ടാമത് ഞാൻ കുറിച്ചത് ദൈവം നൽകുന്ന രണ്ടാമത്തെ ഊഴത്തിന്റെ അടയാളം എന്നൊരു തലത്തിൽ നിന്നുകൊണ്ടായിരുന്നു. ഈ മൂന്ന് നോമ്പ് ഞാൻ ആദ്യം ഓർമ്മിപ്പിച്ചതുപോലെ ഒരു വലിയ അനുഭവത്തിലേക്കുള്ള, വലിയ യാത്രയിലേക്കുള്ള ഒരുക്കമാണ്. അത് ആ ഒരുക്കത്തിന്റെ അനുഭവത്തിൽ കൂടുതൽ മെച്ചപ്പെടുവാൻ തക്കവണ്ണം ആഗ്രഹത്തോടെ നാം തയ്യാറാകുന്ന സന്ദർഭത്തിൽ ഈ രണ്ട് ചിന്തകളും യോന അടയാളമായിരിക്കുന്ന രണ്ട് ചിന്തകൾ. ഒന്നാമത് ഞാൻ പറഞ്ഞത്, വികലമായ നമ്മുടെ ദൈവ സങ്കല്പങ്ങളെ കൂടുതലായി ഒന്ന് പരിഷ്കരിക്കുവാൻ, മെച്ചപ്പെടുത്തുവാൻ തക്കവണ്ണം യോന ഒരു ഒരു അടയാളമാകട്ടെ എന്നുള്ളതായിരുന്നു. അതിന്റെ അടയാളമാണ്, പരിഷ്കരിച്ച ദൈവസങ്കല്പത്തിന്റെ അടയാളമാണ് യോന. രണ്ടാമത് ഞാൻ പറഞ്ഞത്, ദൈവം നൽകിയ രണ്ടാമത്തെ ഊഴത്തിന്റെ അടയാളമാണ് യോനയുടെ ഈ പുസ്തകം. നമുക്കും കൂടുതൽ മെച്ചപ്പെടാം, കൂടുതൽ ദൈവീകരാകാം. ഈ ഒരു സമയത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. രണ്ടാമത്തെ ഒരു പ്രാവശ്യമാണ് ഞാൻ ഈ കൂട്ടായ്മയിൽ നിങ്ങളോട് ഒരുമിച്ച് സംബന്ധിക്കുന്നത്. 2018 ഇതേപോലെ പ്രിയപ്പെട്ട രാജേഷ് അച്ഛന്റെ ഒരു ക്ഷണപ്രകാരം ഞാൻ ഇതിൽ നിന്ന് പ്രവേശിച്ചിരുന്നു. ഇപ്പോഴും ഞാൻ കുറച്ച് നാളുകള് ഞാൻ ഇവിടെ ഈ നിയോക്കില് അങ്ങനെ വന്നതാണ്, ഒരു പള്ളിയുമായി ബന്ധപ്പെട്ട് വന്നതാണ്. അപ്പോൾ അച്ഛന് ഈ ഒരു അവസരം എനിക്ക് തരുന്നു. അച്ഛനോടുള്ള സ്നേഹം പ്രത്യേകമായിട്ട് അറിയിക്കട്ടെ. നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ, ഇതെല്ലാം ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുവാനും വ്യക്തി ജീവിതങ്ങൾ ശുദ്ധീകരിക്കപ്പെടുവാനുമാണ്. ആ രണ്ട് പർപ്പസുകളും ഭംഗിയായിട്ട് മീറ്റ് ചെയ്യുവാൻ തക്കവണ്ണം നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് എല്ലാ നന്മകളും ദൈവാനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.
ബഹുമാനപ്പെട്ട ബ്രിൻസ് അച്ഛന്റെ അനുഗ്രഹീതമായൊരു വചന സന്ദേശം മൂന്ന് നോമ്പിന്റെ പരിസമാപ്തിയിലേക്ക് കടന്നു വന്ന് നമുക്കൊക്കെ കേൾക്കുവാൻ വലിയവനായ ദൈവം ഒരവസരം നൽകി. ശക്തമായ ഭാഷയിൽ വ്യക്തമായ ആശയങ്ങളെ വളരെ ഭംഗിയായി ചിത്രീകരിച്ച് നോമ്പ് അനുഷ്ഠിക്കുന്ന ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിൽ ആഴത്തിൽ ആ വിത്ത് കിളിർക്കുവാനുള്ള ഒരവസരം നിശ്ചയമായും ഇന്നത്തെ സന്ദേശത്തിലൂടെ ഉണ്ട് എന്ന് നമുക്കൊക്കെയും ബോധ്യപ്പെട്ട കാര്യം തന്നെയാണ്. രണ്ടാശയങ്ങൾ യോന കാണിച്ചു തരുന്ന അടയാളങ്ങളെ പ്രതിപാദിച്ചുകൊണ്ട് അച്ഛൻ വിവരിച്ചു. വികലമായ ദൈവസങ്കല്പങ്ങളെ മെച്ചപ്പെടുത്തുവാൻ നമുക്ക് ലഭിക്കുന്ന ഒരു അവസരമാണ് ഈ നോമ്പുകാലം.
രണ്ട്, ഒരുപക്ഷെ ജീവിതത്തിൽ തെറ്റിപ്പോയാലും അല്ലെങ്കിൽ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയാലും ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്നിട്ട് ലഭിക്കാതെ വന്നാലും രണ്ടാമതൊരു അവസരം കൂടി വലിയവനായ ദൈവം ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ നൽകുമെന്നുള്ള വ്യക്തമായ പ്രതിച്ഛായ. നാല് അധ്യായങ്ങളിലൂടെ 48 വാക്യങ്ങൾ മാത്രമേ ഉള്ളൂ ഈ പുസ്തകത്തിൽ. രാജേഷ് അച്ഛൻ ആമുഖത്തിൽ ഓർമ്മപ്പെടുത്തി, എത്ര വായിച്ചാലും ആശയത്തിന് യാതൊരു ദാരിദ്ര്യവും വരാത്ത രീതിയിൽ ധാരാളം പ്രതിപാദനങ്ങൾ, വ്യാഖ്യാനങ്ങൾ വായിച്ചെടുക്കുവാനുള്ള ഒരു ചരിത്ര പുസ്തകം കൂടിയാണ്. മൈനർ പ്രൊഫറ്റ്സിന്റെ ഒരു പട്ടികയിലാണ് ഇത് വരുന്നതെങ്കിലും ആ പട്ടികയിലെ ഏറ്റവും തിളക്കമുള്ള ഒരു പ്രവാചക പുസ്തകം യോനാ പ്രവാചകന്റെ പുസ്തകം തന്നെയാണ്. ഏറെ ശ്രദ്ധിക്കപ്പെടുന്നതും ഏറെ പ്രാവശ്യം പ്രസംഗ വിഷയത്തിൽ കടന്നു വരുന്നതും വർഷത്തിൽ ഒരിക്കൽ സഭ ആരാധന വർഷത്തിൽ കൃത്യമായൊരു നോമ്പ് കാലത്തിൽ ഓർമ്മിക്കുന്നതും അതിലേറെ ബ്രിൻസച്ചൻ ഓർമ്മപ്പെടുത്തിയതുപോലെ യേശുതമ്പുരാൻ തന്റെ അനുഗ്രഹീതമായ ശുശ്രൂഷാ മധ്യേ യോനയുടെ അടയാളത്തെക്കുറിച്ച് വളരെ ഭംഗിയായും വ്യക്തമായും പ്രതിപാദിക്കുന്നൊരു രംഗവും ഇതിന്റെ ഈ പുസ്തകത്തിന്റെ പ്രത്യേകതയാണ്. ഏറെ അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ കരുതുന്നു. നമുക്കൊക്കെ മനസ്സിലാകത്തക്കവണ്ണം പ്രിയപ്പെട്ട അച്ഛൻ ഈ വിഷയം നമ്മളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. ഒരു കൊച്ചു കാര്യം മാത്രം പറഞ്ഞ് പൂർത്തീകരിക്കട്ടെ. യോനയും നമ്മളും തമ്മിലുള്ള ഒരു വ്യത്യാസം, യോന 3 ദിവസം മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നു, പുറത്തു വന്നപ്പോൾ 3-ാം അധ്യായത്തിൽ യഹോവ വീണ്ടും ആവശ്യപ്പെട്ടതനുസരിച്ച് യോന മാനസാന്തരപ്പെട്ടു. ബ്രിൻസച്ചൻ സൂചിപ്പിച്ചതുപോലെ മാനസാന്തരപ്പെടണമെന്നുള്ള ഒരു ദൗത്യമല്ല പറഞ്ഞത്. ഈ നഗരം നശിക്കാൻ പോകുന്നു. ഈ ആഹ്വാനത്തിലൂടെ ദൈവത്തെ, അവരവർ വിശ്വസിക്കുന്ന ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കാനുള്ളൊരു ആഹ്വാനം യോന കൊടുത്തു. യോനയും മാറി, നിനുവ നഗരവും മാറി. നമ്മളുടെ ഒരേ ഒരു ചിന്ത, ഈ ഓരോ വർഷത്തെയും നോമ്പിന്റെ 3 ദിവസമാകുന്ന സഭയാകുന്ന, നോമ്പാകുന്ന, ഉപവാസമാകുന്ന, വചന ശുശ്രൂഷയാകുന്ന മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് ഇന്ന് കുരിശുദ്ധ കുർബാനയുടെ സമയം കഴിയുമ്പോൾ നമ്മൾ പുറത്തു വരും. നമുക്ക് എന്ത് മാറ്റമാണ് ഉണ്ടാകേണ്ടുന്നത്? നമ്മുടെ മനോകാര്യങ്ങളിൽ അല്ലെങ്കിൽ മനോഭാവങ്ങളിൽ ഏതൊക്കെ നിലകളിൽ വ്യത്യാസം വരുത്താൻ സാധിക്കും എന്നുള്ളൊരു പട്ടിക നിശ്ചയമായും നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാകണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു. ബ്രിൻസച്ചന്റെ ശ്രദ്ധേയമായ സന്ദേശം ഏറെ അനുഗ്രഹമായിരുന്നു എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്ക് ചുരുക്കട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.
വളരെ നന്ദി അച്ഛാ, വളരെ അനുഗ്രഹീതമായ ഒരു പ്രസംഗവും ധ്യാനപ്രസംഗവും അതിനോട് ചേർത്ത് പ്രിയപ്പെട്ട ഐസക്കച്ചന്റെ ശ്രേഷ്ഠമായ വാക്കുകൾ നമ്മൾ കേൾക്കാൻ തക്കവണ്ണിടയായിരുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. നമ്മൾ സാധാരണ ഈ ദിനങ്ങളിലൊക്കെ ഓർത്ത പേരുകൾ നമുക്ക് വീണ്ടും ഓർക്കാം. അഡ്ബണ്ടുള്ള കുഞ്ഞുമോൻ അച്ചാനെ നമ്മൾ ഓർക്കാം. അദ്ദേഹം അതേ അവസ്ഥയിൽ തുടരുന്നു. കൂടുതൽ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അലീന, നിർമ്മല, രാജൻ, എബ്രഹാം, എലിസബത്ത്, അനില, ടോബി, മറിയ, എനു, ബെഞ്ചമിൻ, സണ്ണി, മനോജ്, സൗമ്യ, ആനി, ഉസമ്മ, ജോയ്, സേറ, മോളി, സജി, റൊഹാൻ, ജോയൽ, ജോജി, മാത്യു, ജോയൽ, നിർമ്മല, അലീന, ജോയ്, മേരി, തോമസ്, മറിയാമ തോമസ്, ബിന്ദു, അനൂപ്, മോഴ്സി, ഷൈജു, ഫാൻസി, തോമസ് വർഗീസ്, ശാന്തി, ഷാജി, ജോസഫ്, ആലിസ് ജോസഫ്, ജിമ്മി, കൊച്ചുമോൾ, മറ്റാരെങ്കിലും നമ്മുടെ ഓർമ്മയിലുണ്ടെങ്കിൽ. മാമനച്ചൻ, ആരുടെയെങ്കിലും പേര് പ്രത്യേകം അറിയാനുണ്ടോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവരെയൊക്കെ ദൈവസന്നിധിയിൽ ഓർക്കാം. ഞങ്ങളെ നിത്യമായി സ്നേഹിക്കുന്ന കാരുണ്യവാനായ സ്വർഗീയ ദൈവമേ, 3 ദിവസത്തെ അനുതാപത്തിൽ കൂടി യോനാ പ്രവാചകന്റെ ജീവിതാനുഭവങ്ങളെയും നിനവ പട്ടണത്തിലെ ജനതയുടെ ജീവിത സാഹചര്യങ്ങളെയും ഒക്കെ വിലയിരുത്തി ആശയങ്ങളോടൊക്കെ അനുഭവങ്ങളോടൊക്കെ ഞങ്ങളുടെ ജീവിതത്തെ ചേർത്ത് പിടിച്ച് അനുതാപത്തിന്റെ മഹത്വവും അതിൽ നിന്ന് ഉത്ഭവമാകുന്ന ദൈവകരുണയുടെ ശ്രേഷ്ഠതയും ഒക്കെ ബോധ്യപ്പെട്ട് ജീവിപ്പാൻ ഈ കാലഘട്ടങ്ങളിൽ ദിനങ്ങളെ ഞങ്ങളെ ഒരുക്കുമ്പോൾ കൂടുതൽ അങ്ങയോട് ചേർന്ന് ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. അവിടുത്തെ അഭിഷേകത്തിൽ ഞങ്ങൾ കേട്ടതുപോലെ ഞങ്ങളുടെ ഓരോ ആരാധനകളും ഓരോ നോമ്പുകളും പിന്നിട്ട് ഞങ്ങൾ പ്രയാണം ചെയ്യുമ്പോഴും കുറെ കൂടെ മെച്ചപ്പെട്ട ആത്മീക ജീവിതാനുഭവങ്ങളിൽ ഞങ്ങൾ വളർന്നു വരുവാൻ ഞങ്ങളെ അവിടുന്ന് ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിചാരങ്ങളിലും ബോധങ്ങളിലും നടപ്പുകളിലും സംസാരങ്ങളിലുമൊക്കെ ആ ദൈവീകതയുടെ ആത്മീക സംസ്കാരത്തെ കാത്തു സൂക്ഷിപ്പാൻ ഞങ്ങളെ ഇടയാക്കി തീർക്കണമേ. ദൈവം മാന്യതയുള്ള സത്യമാണെന്നുള്ള തിരിച്ചറിവ് ആ ദൈവത്തെ അന്വേഷിക്കുന്ന മക്കൾക്കും ആ മാന്യതയുടെയും മഹത്വത്തിന്റെയും ഔദാര്യമായ ശ്രേഷ്ഠത കൈവരുപ്പാനും ആ ഒരു മാന്യതയുടെ സൗന്ദര്യം കാത്തു സൂക്ഷിച്ച് ഈ ജീവിതം പരിവസിപ്പാനും ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുതാപബോധം ഞങ്ങളിൽ കൂടുതൽ നന്മയും ഞങ്ങളുടെ ആത്മാവിന് കൂടുതൽ കരുത്തും ഏകുവാൻ തക്കോണം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്ത് ജീവിക്കുമ്പോൾ നൊമ്പരങ്ങളും കഷ്ടതകളും വേദനകളും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. എങ്കിലും ഈ കഷ്ടതകൾക്കോ നോമ്പരങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റ് സൗഭാഗ്യങ്ങൾക്കോ അങ്ങനെയുള്ള ബന്ധം തകർത്ത് കളയാൻ തക്കവണ്ണം ഇടയാകാതെ അതിന്റെയൊക്കെ അപ്പുറമാണ് ദൈവസ്നേഹത്തിന്റെ ശ്രേഷ്ഠത എന്ന് ഉള്ളിൽ തിരിച്ചറിഞ്ഞ് ആ ബന്ധം നഷ്ടപ്പെടാതെ ജീവിപ്പാൻ നഷ്ടപ്പെടുത്തി കളയാതെ ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. എങ്കിലും വേദനകളും നൊമ്പരങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ പലപ്പോഴും ഞങ്ങളുടെ മനസ്സ് അസ്വസ്ഥമാകുന്നു. അങ്ങനെ അസ്വസ്ഥമാകുന്ന ഭയപ്പെടുന്ന മനസ്സിനെ ദൈവമേ അവിടുന്ന് തൊട്ട് ബലപ്പെടുത്തണമേ. ഒരുപാട് രോഗികളായി പ്രയാസം അനുഭവിക്കുന്നവരുടെ പേരുകൾ ഞങ്ങൾ ഓർക്കുന്നു. ദൈവമേ ഞങ്ങൾ ഓർത്ത് പേര് പറഞ്ഞ അനേക ആളുകൾക്കൊക്കെയും അവിടുന്ന് സൗഖ്യം നൽകുന്നുണ്ട് എന്ന് ഞങ്ങൾ പരിപൂർവമായിട്ട് വിശ്വസിക്കുകയും ചെയ്യുന്നു. എങ്കിലും രോഗം ഞങ്ങളെ ശക്തമായിട്ട് ബാധിക്കുമ്പോഴും രോഗം നൽകുന്ന വേദന സഹിക്കാവുന്നതിനപ്പുറമാകുമ്പോഴും രോഗത്തെ പറ്റിയുള്ള അറിവുകൾ ഞങ്ങളെ കൂടുതൽ ഭീതി ജനിപ്പിക്കുന്നതാണെങ്കിലും അവിടെയൊക്കെ ഞങ്ങളോട് കൂടിയിരുന്ന് ഞങ്ങളെ ബലപ്പെടുത്തുകയും ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട്, ശ്രമിച്ചു നോക്കേണ്ട ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും സഹായിക്കും, എന്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങുമെന്നുള്ള ആ ഒരു സ്വരം ഞങ്ങളെ കൂടുതൽ പ്രത്യാശയോട് രോഗത്തെയും നൊമ്പരങ്ങളെയും മറന്ന് ജീവിക്കാനുള്ള സാധ്യതകളായി തീരുവാൻ സഹായിക്കണമേ. ഞങ്ങൾ നിനക്കുള്ളവരായിട്ട് രൂപാന്തരപ്പെടുത്തണമേ. കളങ്കമില്ലാത്ത ആത്മാർത്ഥതയുള്ള നിർമ്മലതയുള്ള ദൈവമക്കളായി ഞങ്ങളെ അവിടെ നിന്ന് രൂപപ്പെടുത്തിയെടുക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർക്കുന്നു, പഠിക്കുന്ന കുഞ്ഞുങ്ങളെ കരങ്ങളിൽ താഴ്മയോടെ സമർപ്പിക്കുന്നു. യുവതി യുവാക്കന്മാരെയും ചെറുപ്പക്കാരെയും ഒക്കെ ദൈവമേ ഓർക്കുന്നു. പ്രത്യേകിച്ച് മദ്യപാനത്തിലും മയക്കുമരുന്നിലും എത്രയോ ആളുകൾ, അത് കുടുംബസ്ഥരാണെങ്കിലും അല്ലാത്തവരും, അവരുടെ ജീവിതത്തിൽ അവരെ അങ്ങ് ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളെ മറന്നുകൊണ്ട് ജീവിതത്തെ നശിപ്പിച്ചു കളയുന്ന എത്രയോ മനുഷ്യരുണ്ട്. അവരെയൊക്കെ തിരുമുമ്പാ സമർപ്പിക്കുന്നു. അവരുടെ ജീവിതത്തിന്റെ പരിവക്കേട് മൂലം അനേകം കുടുംബത്തിലെ മക്കൾ ദുഃഖവും ദുരിതവും അനുഭവിക്കുന്നു. ദൈവമേ അവരെയൊക്കെ അവിടെ നിന്ന് ആശ്വസിപ്പിക്കുകയും ഇതിന്റെ മക്കളെയൊക്കെ നല്ല തിരിച്ചറിവുള്ളവരായി വിവേകമുള്ളവരായി അവിടെ നിന്ന് വളർത്തിയെടുക്കുകയും ചെയ്യണമേ. ദൈവം തന്ന ജീവനും ജീവിതവും കുടുംബവും അതൊരു താലന്താണെന്നുള്ള ഉത്തമ ബോധ്യം അവരിൽ രൂപപ്പെടുത്തിയെടുക്കുവാനും അതിനെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ കൂടുതൽ നാശം ജീവിതത്തിൽ ഉണ്ടാകുന്നുള്ള തിരിച്ചറിവ് ഭയം ഏൽപ്പിച്ച ദൗത്യത്തെ കൂടുതൽ വിശുദ്ധിയിലും ശ്രദ്ധയിലും പാലിക്കാൻ ഇതിന്റെ മക്കളെ അവിടുന്ന് സഹായിക്കണമേ. വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കളെ ഓർക്കുന്നു, അവിടുന്ന് ബലപ്പെടുത്തി ശക്തീകരിക്കണമേ. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെയും ജോലി നഷ്ടപ്പെട്ടവരെയും ഓർക്കുന്നു, അവരെ അവിടുന്ന് ബലപ്പെടുത്തണമേ. അവരുടെ ജീവിത നന്മയ്ക്ക് ശ്രേഷ്ഠമായ നല്ല പാതകളെ അവിടുന്ന് കാണിക്കണമേ. വിവാഹപ്രായമെത്തിയിട്ടും അനുയോജ്യരായ പങ്കാളികൾ ലഭിക്കാതെ പ്രയാസപ്പെടുന്ന മക്കളെ ഓർക്കുന്നു. നല്ല മാതൃകാപരമായ കുടുംബജീവിതം നയിക്കത്തക്കവണ്ണം അവർക്ക് അനുയോജ്യരായ മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ. വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ പിന്നിട്ടിട്ടും കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്കൊക്കെ സന്തോഷിപ്പാൻ നല്ല തലമുറകളെ കൊടുത്ത് വാഴ്ത്തി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഒരുപാട് മക്കളുടെ പേരുകൾ ഞങ്ങളുടെ ഓർമ്മയിലുണ്ട്. അവരെയൊക്കെ അവരുടെ വേദനകളോടൊപ്പം അങ്ങയുടെ മുമ്പാകെ സമർപ്പിക്കുന്നു. പരിശുദ്ധ സഭയെ പ്രത്യേകം ഓർക്കുന്നു. അങ്ങ് വേർതിരിച്ച് മണവാട്ടിയായി ചേർത്ത് പിടിക്കുന്ന ഈ പരിശുദ്ധ സഭ ഈ ലോകത്തിന് തന്നെ മാതൃകയാകുന്ന ഒരു കൂട്ടായ്മയെ വളർത്തിയെടുക്കണമേ. നയിക്കുന്ന ബാവാതിരുമേനിയും ശുശ്രൂഷിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠ പിതാക്കന്മാരെയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഏൽപ്പിച്ച ദൗത്യം ഉത്തരവാദിത്വ ബോധത്തോട് നിർവഹിക്കാൻ ആവശ്യമായിരിക്കുന്ന ഒരുക്കം നിന്റെ ദാസർക്ക് പ്രദാനം ചെയ്യണമേ. നടക്കാൻ പോകുന്ന ഇലക്ഷനൊക്കെ രൂപ സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കണ ദൈവമേ, ദൈവഭയമുള്ള ദൈവാശ്രയബോധമുള്ള സ്വജീവൻ പോലും ബലി കഴിച്ച് ദൈവ മഹത്വത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സഭാമക്കളെ സ്നേഹിക്കുന്ന വിളിയുള്ള മക്കളെ അവിടുന്ന് ഈ ചുമതലക്കായിട്ട് അവിടുന്ന് വേർതിരിക്കണമേ. സഭയുടെ ആത്മീയ സംഘത്തിലെ മിഷൻ പ്രവർത്തനങ്ങളിൽ സേവനം ചെയ്യുന്നവരെ ഓർക്കുന്നു. പ്രത്യേകിച്ച് മാതൃദേശത്തെ ഈ ദേശത്തെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഭരണകർത്താക്കളെ രൂപ സമർപ്പിക്കുന്നു. അങ്ങ് നായകത്വം വഹിക്കുന്ന ഒരു ലോകമായി ഈ പ്രപഞ്ചത്തെ അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ. ദൈവമേ, അങ്ങയുടെ നാമത്തെ തേച്ച് മായച്ച് കളയാൻ പൈശാചിക ശക്തികൾ ദൈവനാമം എടുത്തുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ ആ പൈശാചിക ശക്തിയുടെ ദുരാഗ്രഹങ്ങളെ മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് ദൈവമക്കൾക്ക് അത്തരം രീതിയിലുള്ള പ്രലോഭനങ്ങളെ പ്രതിബന്ധങ്ങളെയൊക്കെ അതിച്ച് ജീവിച്ച് ജീവൻ അതിന് അങ്ങേക്ക് വേണ്ടി ജീവൻ ബലിപോലും ബലി കഴിച്ച് ആ വിശ്വാസം കാത്തുസൂക്ഷിക്കത്തക്കോണുള്ള ഒരുക്കവും തിരിച്ചറിവും ശക്തിയും മനോധൈര്യവും ഞങ്ങൾക്ക് അവിടുന്ന് പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന കൂട്ടായ്മയെ വാഴ്ത്തണമേ. ഇതിനുവേണ്ടി സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുകയും ചെയ്യുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവചന ധ്യാനം നിർവഹിച്ച പ്രിയപ്പെട്ട അച്ഛനെയും അവിടുത്തെ കരങ്ങളിൽ ദൈവമേ സമർപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ ശുശ്രൂഷകളെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. അതിന്റെ കുടുംബത്തെയും ഇടവകയൊക്കെ രൂപ സമർപ്പിക്കുന്നു. ഒരിക്കൽ കൂടി ഞങ്ങളെ താഴ്മയുടെ സമർപ്പിക്കുന്നു. ഓരോ നോമ്പുകൾ ഞങ്ങളെ പരിവസാനിപ്പിക്കുമ്പോഴും ഞങ്ങൾ കുറെ കൂടൊക്കെ ആത്മീയ ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ വ്യക്തമുള്ളവരായി രൂപാന്തരപ്പെടണമേ. സകല വാങ്ങിപ്പോയവർക്കും സ്വർഗീയ ഊർജമില ആശ്വാസം നൽകണമേ. ഞങ്ങൾ നടക്കുന്നതിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും എന്നു വന്നാലും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ. ആമേൻ.
ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്രന്റെ കൃപയും പരിശുദ്ധരുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും പ്രത്യേക പ്രാർത്ഥനയെ സംബന്ധിച്ച എല്ലാ വ്യക്തികളോടും കുടുംബങ്ങളോടും നാം ഓർത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ ആവശ്യങ്ങളോടും അവരുടെ നമ്മുടെ പരിശുദ്ധ സഭയുടെ തെരഞ്ഞെടുപ്പിന്റെ ദൗത്യത്തോടു കൂടിയും വാങ്ങിപ്പോയതോടുകൂടിയും എപ്പോഴും എന്നെ കൊണ്ടായിരിക്കുമാറാകട്ടെ.
ധന്യമാർന്ന ശുശ്രൂഷയിലെ സംബന്ധിച്ച എല്ലാവരോടും ഒരിക്കൽ കൂടി ആത്മാർത്ഥയും സ്നേഹവും നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ബ്രൻസ് അച്ഛനോട് ഐസക് അച്ഛൻ അർപ്പിച്ചതുപോലെ നല്ല നല്ല ഇന്നത്തെ ദിവസങ്ങൾക്ക് അനുയോജ്യമായ നമ്മുടെ ചിന്തോദ്ദീപകമായ നല്ല ആശയങ്ങൾ അച്ഛൻ നമുക്ക് കേൾക്കാനിടയായി. നമുക്ക് കൂടുതൽ പ്രയോജനിപ്പിക്കട്ടെ. അച്ഛനുള്ള സ്നേഹം നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നതോടൊപ്പം തുടർന്നും അച്ഛന്റെ സന്ദർശനത്തിൽ ഈ പ്രാർത്ഥന മനസ്സിലുണ്ടാവുകയും അച്ഛന്റെ സാന്നിധ്യം നല്ല ആശയങ്ങൾ ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു. അതുപോലെ നേതൃത്വം നൽകിയ വന്നിയ മാമനച്ഛൻ, അതുപോലെ തന്നെ ഐസക് അച്ഛൻ, വി സി വർഗീസ് അച്ഛൻ, തമ്പാനച്ഛൻ, അത് വിജയിച്ച എല്ലാ വൈദികരോടും പ്രത്യേകമായിട്ടുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ഇതിൽ പങ്കാളികളായ എല്ലാ ദൈവമക്കളെയും വീണ്ടും കരങ്ങളിൽ സമർപ്പിക്കുകയും എല്ലാവർക്കും അനുഗ്രഹീതമായ നോമ്പിന്റെ ആശംസകൾ ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. അതുപോലെ ബൈബിൾ വായിച്ച സാലിക്കൊച്ചമ്മ, അതുതന്നെ ഇതിന്റെ പിറ്റേ പ്രിയപ്പെട്ട മനോജ്, അല്പമായോ അധികമായോ സഹായിക്കുക സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ ഓർക്കുകയും സ്നേഹം നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.